മതചിന്താഗതിയുള്ളവരും മതവിശ്വാസമുള്ളവരും മരണാനന്തര ജീവിതത്തെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ലോകത്തിൽ മരണാനന്തരം ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആ മസീഹമാരെ അവിശ്വാസികളെ ദൈവ സുരക്ഷികള് മരണാനന്തര ജീവിതം ഒന്നുമില്ല എന്ന് നിഷേധിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിൽ എന്നു ലോകം ചപ്പെടുന്നത് പോലെ മരണം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ സംബന്ധിച്ച് ആശാവഹമായി ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നതായ വളരെ നോളജുള്ള ആൾക്കാരെന്ന് അഭിമാനിക്കുന്ന വ്യക്തികൾ വാസ്തവത്തില് അവർ ജ്ഞാനികളെന്ന് പറഞ്ഞ് മൂഢന്മാരായി പോയി എന്ന് ഒരു പറയും ചിന്താഗതിക്കാരാണ്. അവരുടെ മൂഢതത്തിൽ യഹൂദ്യ വിശ്വാസ ആചാരക്രമമാണ് ലോകത്തില് മതങ്ങളുടെ മതം എന്ന് പറയും. ആ അർഹതയുള്ള മതം യഹൂദ മതമാണ് പറഞ്ഞാൽ അതിന്റെ ഒരു ചുറ്റുപാട്, അതിന്റെ ഒരു അന്തരീക്ഷം, അതിന്റെ ഒരു നിയമത്വം
എസ്റ്റാബ്ലിഷ് ചെയ്തതായ ഒരു യഥാർത്ഥ റിലീജിയൻ ആണ്. അതിന്റെ 4000 വർഷങ്ങൾ മുതലേ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉള്ളതാണ് യഹൂദ മതം. ആ യഹൂദ മതം എന്ന് പറയുന്ന ഈ മതം ദൈവദത്തമായി സ്ഥാപിതമായ അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി തിരിച്ച് ദൈവ ദർശനത്തോടും വിളിയോടും ദൈവവിശ്വാസത്തോടും കൂടെ സ്ഥാപിതമായ ഒന്നാണ് എന്ന് തിരുവെഴുത്തുകൾ വ്യക്തമായ രേഖ നമുക്ക് നൽകി തരും. എന്നാൽ ഞാൻ പറയാനുള്ളതിന്റെ ഉദ്ദേശം, ആ മതത്തിൽ ഒരു വിഭാഗം ആൾക്കാർ ശരിക്കും ദൈവദ്വേഷികളാണ്, ദൈവമില്ലാത്തവരാണ്. യഹൂദ മതത്തിന്റെ ഫണ്ടമെന്റൽ ഡോക്ടർസ് ആയ നീതിമാന്മാരുടെ മുന്നുത്താരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് വിളംബരം ചെയ്യുന്നവരാണ്. അവരെ അത് നിഷേധിക്കുന്നവർ ദൂതന്മാരില്ല, ആത്മാവില്ല, മരണാനന്തര ജീവിതമില്ല, സ്വർഗമില്ല, നിശ്ചതയില്ല, നരകമില്ല, അതീവിതമായ കാര്യങ്ങളെ ഇവയൊന്നും ഇല്ല 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 സമർത്ഥിക്കുന്ന യഹൂദ വിഭാഗത്തിലെ സാധുക്കരെന്നറിയപ്പെടുന്നതായ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർ വളരെ അറിവുള്ളവരാണ്, അവരാ മതത്തിൽ വിദ്യാസമ്പന്നരാണ്, വെറും മോശപ്പെട്ട ആൾക്കാരല്ല. പരീശന്മാർ കീറുകൃത്യമായി ന്യായപ്രമാണ വ്യവസ്ഥകൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് നിലകൊള്ളുന്നവരാണ്. ഒന്നിലും അവർ വിട്ടുവീഴ്ച കാണിക്കുകയില്ല. ന്യായപ്രമാണ വ്യവസ്ഥ പ്രകാരം ജീരക ചെറുകുപ്പ തുടങ്ങിയ സകലത്തിലും ദശാംശം പ്രാർത്ഥന മുറ പോലെ, യാഗങ്ങൾ കർമാദികൾ എല്ലാ വ്യവസ്ഥ പോലെ, പെരുന്നാളുകൾ ഔവണ്ണം തന്നെ മാറ്റമില്ലാതെ ഇതെല്ലാം ചെയ്യുന്നവരാണ്. എന്നാൽ അവരുടെ ഇടയിൽ സാധുക്കരിങ്ങനെയാണ്, അവർക്ക് വിശ്വാസവും ദൈവവും ദൈവവും ഒന്നും ഉള്ളവരല്ല. തിന്നുക കുടിക്കാനും എനിക്ക് താളച്ചാകുമല്ലോ, അവരുടെ പ്രമാണം അതാണ്. പിന്നീട് ശാസ്ത്രിമാരെന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്, അവരുടെ കയ്യിലാണ് ന്യായപ്രമാണവും വ്യവസ്ഥകളും വ്യാഖ്യാനവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ പക്കലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഹബിക്ക് യാതൊരു ആശയ്ക്ക് വകയുമില്ല. എന്നാൽ ശാസ്ത്രിമാർ തിരുവരുത്തുകളെ പകർത്തുക, വ്യാഖ്യാനിക്കുക, അവരെ പൊതുവിശ്വാസം ഏറെക്കുറെ എല്ലാം അംഗീകരിക്കുന്നവരാണ്, ഇങ്ങനെയുള്ള കൂട്ടരാണ്. അപ്പൊ അവിടെയും മനുഷ്യന് മരണാനന്തര ജീവിതം ഇല്ലെന്നുള്ള വിശ്വാസ അല്ലെങ്കിൽ ആവിധമായ തെറ്റായ പഠിപ്പിക്കലുകൾ മതങ്ങളുടെ മതമായ യഹൂദ മതത്തിൽ നിന്നും അത് വിളി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി ഞാൻ അത് ഓർപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ വായിച്ച വാക്യം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലൂടെ വായിച്ച് ഇന്ന് പറയാമെന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് ഉപേക്ഷിക്കുവാൻ വെളിപ്പാട്ട് പുസ്തകം 24-5 വാക്യങ്ങൾ എടുത്ത് വായിച്ചാൽ
ദൈവവചനവും
ഇല്ല. ഇവിടെ ഒന്നാമത്തെ പുനരുത്ഥാനം, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനും അപ്പോൾ ഭാഗ്യവാനും വിശുദ്ധനുമായ മനുഷ്യൻ അഥവാ മനുഷ്യർ ഒന്നാം പുനരുത്ഥാനത്തിൽ ഉയർത്തി നിൽക്കും. മരിച്ചവരിൽ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിയുമ്പോഴും ജീവിച്ചില്ല, അവർ ജീവിക്കത്തില്ലെന്നല്ല പറഞ്ഞത്, ആയിരം ആണ്ട് കഴിഞ്ഞേ അവർ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, മരണത്തിൽ മരിച്ചുപോയവരെ സംബന്ധിച്ച് ഉള്ള പഠിപ്പിക്കലുകളിൽ രണ്ട് പുനരുത്ഥാനമുണ്ടെന്നുള്ള കാര്യം ആദ്യം ഇവിടെ മനസ്സിലാക്കിയിരിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു, അത് പലരും ഒന്ന് രണ്ട് മൂന്ന് നാല് വരെ വന്നു, ഞാൻ ഏഴ് വരെ വരുമെന്ന് വിചാരിച്ചു എങ്കിൽ പിന്നെ അത് രണ്ടേ കൊണ്ട് ഉറപ്പിച്ചു നമ്മൾ. അപ്പോൾ ഒന്നാം പുനരുത്ഥാനവും രണ്ടാം പുനരുത്ഥാനവും എന്ന രണ്ട് പുനരുത്ഥാനത്തെ സംബന്ധിച്ച് നമുക്ക് പൊതുവിശ്വാസമുണ്ട്. ഈ രണ്ട് പുനരുത്ഥാനമേ ഉള്ളൂ എന്നതിന് വേറെ തർക്കിക്കാൻ വന്നാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്, അത് തെളിവെന്തോ ഏതിനും ബേസ് വാക്കിയും കൂടെ ഉറപ്പിച്ചോണം, കാരണം വചനം കൊണ്ട് മറുപടി പറയും. അല്ല അതല്ല, ആ അതുകൊണ്ട് അത് അത് പിന്നെ അതിന് പ്രൂഫ് ചെയ്യണം. പറഞ്ഞു കുറച്ച് 24:15 ആ അതൊന്ന് വായിച്ചേ. ഒന്നാം പുനരുത്ഥാനവും രണ്ടാം പുനരുത്ഥാനവും എന്ന വിഷയം പഠിക്കുമ്പോൾ പുനരുത്ഥാനം രണ്ട് ഗ്രൂപ്പായിട്ട് രണ്ടേ ഉള്ളെന്നും വ്യക്തമാക്കുവാൻ ഈ വാക്യമാണ് അടിസ്ഥാനപരമായി ചുവട് പിടിച്ച് പഠിക്കേണ്ട വാക്യം. ഇതിനപ്പുറത്ത് ഇതിനേക്കാൾ വലിയ തെളിവില്ല, ഇതിനേക്കാൾ വലിയ തെളിവ് ആവശ്യവുമില്ല. പുനരുത്ഥാനം രണ്ട്, ഒന്ന് നീതിമാന്മാരുടെ പുനരുത്ഥാനം, രണ്ട് നീതികെട്ടവരുടെ പുനരുത്ഥാനം. അതിന്റെ താഴോട്ടൊന്ന് വായിക്കണേ ഒന്ന് രണ്ട് വാക്യം കൂടെ. അപ്പസ്തലനായ പൗലോസ് ഒരു പ്രതിവാദ വേദിയിൽ ഇവിടെ നിൽക്കുകയാണ്. പ്രവൃത്തി പുസ്തകത്തില് അവിടെ ഒന്ന് രണ്ട് വാക്യം കൂടെ ശ്രദ്ധേയമായിട്ട് അതിനോടനുബന്ധമായി ചിന്തിക്കുന്ന കൊള്ളാം എന്ന് വിചാരിക്കുന്നു. 24:4 എടുത്തത് നമ്മളുടെ വായിച്ചു കേട്ടത് പതിനാലാം വാക്യം കൂടെ ചേർത്ത് വായിച്ചത് ഇവിടെ പ്രതീകമായി പൗലോസ് അതിന്റെ 14 വാക്യത്തെ പറയുന്ന കാര്യം തന്റെ വിശ്വാസ വ്യവസ്ഥിതി എവിടെ നിന്ന് വന്നതാണ്? ആ 14 വാക്യം ആ അതൊന്നും എടുത്ത് വായിച്ച വാക്യം. മതഭേദമാണ് ഇവന്റെ പ്രസംഗം, മതഭേദമാണ് ഇവർ ഉപദേശിക്കുന്ന നെറുസലേമിലെയും മറ്റും യഹൂദന്മാർ അവന്റെ പേര് കാത്തിരിക്കുന്ന അന്യായം. അദ്ദേഹത്തെ കുറിച്ച് പൗലോസ് അവിടെ തെളിവ് കൊടുക്കുകയാണ്. മതഭേദമെന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണവും പിതാക്കന്മാരുടെ പുസ്തകത്തിൽ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദൈവവസ്ത പ്രകാരം ഇവർ വിശ്വസിക്കുന്ന പോലെ ഞാനും വിശ്വസിക്കുന്നു. നീതികെട്ടവരുടെ പുനരുത്ഥാനവും നീതിമാന്മാരുടെ പുനരുത്ഥാനവും ഉണ്ട്. അപ്പോൾ വേദപുസ്തകത്തിന്റെ വ്യവസ്ഥിതി പഠിച്ച് മനസ്സിലാക്കി അനുകരിച്ച പൗലോസ് പറയുന്നത് ഞാൻ ദൈവ വ്യവസ്ഥിതി പ്രകാരം പ്രവാചക പുസ്തകത്തിന് പ്രകാരം ന്യായപ്രമാണ പ്രകാരം പിതാക്കന്മാരുടെ വിശ്വാസ പ്രകാരം എന്റെ വിശ്വാസം നീതിമാന്റെ പുനരുത്ഥാനമുണ്ട്, നീതികെട്ടവരുടെ പുനരുത്ഥാനമുണ്ട്. ഇത് സാദൃശ്യപക്ഷത്ത് ഇടച്ചിലുണ്ടാക്കും, പരീക്ഷപക്ഷത്ത് അത് വിശ്വാസം ഉറപ്പിക്കും. അങ്ങനെ അവർ തെന്നിത്തിരിഞ്ഞു പോയ സന്ദർഭങ്ങളും ഇതുപോലുള്ള വിവാദ വേദിയിലുണ്ട്. അതുകൊണ്ട് പുനരുത്ഥാനം രണ്ടുണ്ട്, രണ്ടേ ഉള്ളൂ. ഇനിയും വേറെ പുനരുത്ഥാനത്തിന് കാത്തിരിക്കേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല. രണ്ട് പുനരുത്ഥാനം എന്നുള്ളതോട് ഉറപ്പിക്കുകയാണ്. പോകട്ടെ, നമ്മളിപ്പോ പഠിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന വിഷയത്തിലെ ചില പ്രസക്ത ഭാഗങ്ങള് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഒന്ന്, ഏറ്റവും പ്രധാനം ഓർക്കേണ്ടത് മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവിക പ്രോഗ്രാം, തിരുവെഴുത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഉപദേശങ്ങൾ നാം പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. അത് നമുക്ക് വേണ്ടി നാം വിശ്വസിക്കണമെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ ന്യായവാദങ്ങളിലും മറ്റും വരുന്ന ആൾക്കാർക്ക് മറുപടി കൊടുക്കുവാൻ വേദവസ്തുവിലെ ഉപദേശങ്ങൾ സൂക്ഷ്മമായി പഠിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. അതിനും വേദവസ്തുവിലെ ഉപദേശങ്ങൾ പഠിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ എബ്രായരിലെ 9:27 വാക്യം എല്ലാവർക്കും കാണാൻ അറിയാവുന്ന വാക്യം, വസ്തുവും നോക്കണമെന്നേ ഇല്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്ന പൊതുവ്യവസ്ഥതകളുണ്ട് എന്ന് പറഞ്ഞാൽ നീക്കമില്ലാത്ത മാറ്റമില്ലാത്ത പൊതുവ്യവസ്ഥതകൾപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഒരിക്കൽ മരണം പിന്നെ ന്യായവിധി. അപ്പോൾ ജനനം അതേ മനുഷ്യർക്ക് ഉണ്ടായാൽ ഒരു കാര്യം വിളംബരം ചെയ്യുന്നു അവിടെ. നാം ജനിച്ച ഓരോ ദിവസവും മുൻപോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നാം ഓർക്കാത്ത ഒരു കാര്യം നമ്മെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് മനുഷ്യനായി പിറക്കുന്ന ഒരു മനുഷ്യൻ ദിവസങ്ങൾ ആണ്ടുകൾ കാലങ്ങൾ കഴിയുമ്പോൾ മരണം ഇവന്റെ കൂടെ ഇവനെ പിന്തുണയ്ക്കുന്നുണ്ട്, പക്ഷെ ഇവൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്ന അത്രയും ദിവസം ഇനിയും ഉണ്ടായിരിക്കുകയില്ല. നാളെ ഒരു ദിവസം കഴിയുമ്പോൾ എനിക്ക് ഇന്ന് വരെ ഉണ്ടായിരുന്ന ദിവസങ്ങൾ നാളെ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഭക്തൻ പാട്ട് പാടിയത്, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എന്റെ പ്രിയന്റെ നാടിനോട് അടുക്കുകയാണ്. വിശ്വാസിക്കൊരു പ്രതീക്ഷയുണ്ട്, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എന്റെ കർത്താവിന്റെ എന്റെ വീടിനോട് ഞാൻ അടുക്കുകയാണ്. അതെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അതെ, വിദൂര രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങുന്ന ഒരു വ്യക്തി പ്ലെയിനിലായാലും കപ്പലിലായാലും അരെ കരമാർഗമായാലും ആ വ്യക്തി ആ വാഹനത്തിൽ നിന്ന് കണക്ക് കൂട്ടോ, ഞാൻ ഇറങ്ങി തിരിച്ചതിനേക്കാൾ എന്റെ വീടിനോട് ഞാൻ വളരെ അടുത്തോണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ വീട് കുടിലായാലും കൊട്ടാരമായാലും അതേ കൊട്ടാരത്തിൽ നിന്നോ ജീവസുഖങ്ങളിൽ നിന്നൊക്കെയും വരുത്തൊരു വ്യക്തിയും അവന്റെ വീടിനോടടുക്കുന്നു എന്നുള്ള പ്രതീക്ഷ വളരെ ശുഭപ്രതീക്ഷയാണ്. ആ യാത്ര തുടങ്ങിയപ്പോൾ ഈ വ്യക്തിയുടെ കണക്ക് കൂട്ട്, ഓരോ മണിക്കൂർ കഴിയുമ്പോൾ എന്റെ വീടിനോട് ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വൈദ്യരെ ഭൂമിയിലെ വാസവും നാം ഓർക്കുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ സ്വർഗീയ ഭവനത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ആ വീടിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓടി 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 യാത്ര ചെയ്ത് സഞ്ചാരിയുടെ അത് യാത്ര അവസാന നിമിഷത്തില് ഈ യാത്ര തീർന്ന് നമ്മുടെ വീട്ടിലോട്ടാണ് പറന്നുയരുന്നതാകയാൽ ദൈവമക്കൾക്ക് മരണത്തെ കുറിച്ച് ഭയമില്ല. അത് വലിയ പ്രത്യാശയാണ്, അതിനെ ഊഹിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ മരണം ഒന്നുണ്ട് എന്നുള്ളതില് ദൈവമക്കൾക്ക് വിലാപമല്ല ഉണ്ടാകുന്നത്. പ്രിയന്റെ നാടിനോട് ഏറ്റവും ഞാൻ വേഗത്തിൽ അടുക്കും, വീട്ടിൽ ചെല്ലും എന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയുമാണ്. അതുകൊണ്ട് ആ വിശ്വാസമുള്ള ദൈവമക്കൾക്കായ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഈ ഭൂമിയിൽ അല്പകാലം ദൈവം തന്നിട്ടുണ്ട്. ഈ തന്നിട്ടുള്ള അല്പകാലത്തെ പ്രതീക്ഷ ചെയ്തായിരിക്കണം. ജോലി കിട്ടുന്നു, ശമ്പളം കിട്ടുന്നു, കാര്യങ്ങൾ നടക്കുന്നു, വീട് നടത്തുന്നു, ഇതൊക്കെ പല കാര്യങ്ങൾ കൂടെ നടക്കുന്നു. പക്ഷേ നമ്മുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണ്? സ്വർഗസീയോന് സ്വന്തമായി യഥാർത്ഥ വീട്ടിൽ ചെന്നെത്തുവാൻ ഈ താൽക്കാലിക കൂടാരങ്ങളിൽ നിന്നുകൊണ്ട് യഥാർത്ഥ വീടിനെ കുറിച്ചുള്ള ചിന്തയും അതേ പ്രത്യാശയുമാണ് നമുക്കുള്ളത്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് നടന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹിതന് മസ്കറ്റ് ജോലിയാണ്, അദ്ദേഹം അവിടെയുണ്ട്, ബാംഗ്ലൂരിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഉത്തമ സ്നേഹിതനാണ്, ഞാനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം കൂടി ഇവിടെ വന്നു. എന്നെ വിളിച്ചുകൊണ്ട് അദ്ദേഹം രാത്രി വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം അദ്ദേഹം മസ്കറ്റിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്നോട് അവിടെ വന്ന് ഒരു മണിപ്പര ഒരു സാധാരണ ഒരു ഷെഡിനകത്ത് കൊണ്ട് എന്നെ ഇരുത്തി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പം ഞങ്ങൾ ഈ ഷെഡിലാണ് പാർക്കുന്നത്, അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ഇതിൻ്റെ മുൻപിൽ മനോഹരമായ ഒരു വീട് ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മൊസൈക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എത്രയും പെട്ടെന്ന് ഈ വീടിനൊന്ന് കയറി വെച്ച് എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പല കൊണ്ടടിച്ച ഒരു ഷെഡ്, ആ ഷെഡിനകത്ത് ഡിവൈഡ് ചെയ്ത് രണ്ട് മുറി, കിച്ചനും അതിൻ്റെ ഭാഗങ്ങളുമായിട്ട് ഒരു സെൻട്രലൊരു പലകടിച്ച ഒരു പോർഷൻ ഉണ്ട്, പിന്നെ ജനറൽ വാർഡും ബെഡ്റൂമും ലിവിങ്ങും എല്ലാം കൂടെ ഒരു മുറി. അപ്പോൾ വാസ്തവത്തിൽ അവർ നന്നായിട്ടൊക്കെ ജീവിച്ച ആൾക്കാരാണ് എനിക്കറിയാം. അപ്പോൾ അല്പം ഞെരുക്കവും പ്രയാസവും ചെല്ലുന്നവരെ സ്വീകരിച്ചിരുത്താൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിരാശയില്ല. അടുത്ത പറയുന്നത്, ഇത് ഞങ്ങളുടെ പുതിയ ഭവനം തീരുന്നത് വരെ ഒരു താൽക്കാലിക ക്രമീകരണത്തിന്റെ കൂടാരമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാ നല്ല പടുകൂറ്റൻ ബംഗ്ലാവ് ഒന്ന് അതിനു മുമ്പിൽ രണ്ടു നില തീർന്നു കഴിഞ്ഞു. ഇനി മൊസൈക്ക് വർക്കേ ഉള്ളൂ. ഞങ്ങൾ എത്രയും വേഗത്തിൽ ആ വീട്ടിലേക്ക് പ്രവേശിക്കും. വീടില്ലെന്നുള്ള നിരാശ താൽക്കാലിക ഷെഡിൽ പാർക്കുന്നവനില്ല. എന്തുകൊണ്ട്? അവന് ഇവിടെ പാർത്തുകൊണ്ട് അതെ മനോഹരമായി ഒരു ഭവനം ഒരു ബംഗ്ലാവ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിർമ്മാണത്തിന്റെ പ്രതീക്ഷ കണ്ണിന് മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ഈ താൽക്കാലിക കൂടാരത്തിന്റെ അവശതകൾ അവനെ ബാധിക്കുന്നില്ല. അങ്ങനെ ഒരു വീടില്ലാത്ത വെച്ച് കുടുങ്ങിക്കിടക്കുമ്പോൾ വരുന്നവനോടെല്ലാം പറയും, എനിക്ക് വീടില്ല, എനിക്ക് വീടില്ല, വീടില്ല എന്ന് പറയും. ഇവനത് പറയത്തില്ല, കാരണം കണ്ണിന് മുമ്പിൽ പ്രതീക്ഷയുടെ ഭവനം ഉയരുന്നു. വിശ്വാസികൾ ലോകത്തിലെ ഏത് കൊട്ടാരത്തിൽ താമസിച്ചാലും അതെ, നമ്മളൊരു കാര്യം ഓർത്തോണം, ഈ കുടിൽ ഈ കൊട്ടാര ഈ ഭൂമിയിലെ താൽക്കാലിക കൂടാരങ്ങളിൽ പാർക്കുമ്പോൾ ദൈവം സാൽസിപ്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരിക്കും ദൈവമക്കളെ. ഇവയെല്ലാം താൽക്കാലിക കൂടാരങ്ങളാണ്. നമുക്കൊരു നിത്യഭവനമുണ്ടെന്നുള്ള പ്രത്യാശ ദൈവമക്കളില് അതെ എല്ലായ്പ്പോഴും സ്ഥാനം പിടിക്കണം. ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. കാണാതൊരു ദൈവം ഒരുക്കുന്നുണ്ട്. ദൈവമക്കൾ മരണാനന്ദ ജീവിതത്തിൽ ദുഃഖിക്കുന്നില്ല എന്നുള്ള കാരണം നമുക്കൊരു ഭവനം കർത്താവ് ഒരുക്കുന്നു. അതിനായി നാം കാത്തിരിക്കുന്നു. ആകയാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ലല്ലോ, വരുവാളോത്തോ നാം അന്വേഷിക്കുന്ന നഗരം എന്നുള്ള വചനവും നമുക്ക് ഒത്തുവരുന്നതായിട്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. മനുഷ്യന്റെ മരണം വരെയുള്ള ജീവിതത്തിന്റെ വിഷയങ്ങളുടെ വിശകലനത്തിന് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇത് തന്നെ അല്പം ചെറുതല്ലാത്തൊരു വിഷയമാണ്. എന്നാൽ ജീവിതത്തെ സംബന്ധിച്ചോ മനുഷ്യന്റെ ജീവിത അവസ്ഥകളെ അനുഭവങ്ങളെ സംബന്ധിച്ചോ പരാമർശിക്കേണ്ടതില്ല. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും അതെ താൽക്കാലിക ജീവിതത്തിന്റെ അവസ്ഥ അതിന്റെ ജയാപജയങ്ങളൊക്കെ ഏറെക്കുറെ അറിയാവുന്നവരാണ്. അതിന് പോരായ്മ ഉണ്ടെങ്കിൽ ആ സന്ദർഭമായ വേറെ സന്ദർഭത്തിലായിരിക്കട്ടെ. അയ്യോബിന്റെ പുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്. മരണം പുനരുദ്ധാനം പഠിക്കണമെങ്കിൽ മരണം പഠിക്കണമല്ലോ. മരണം കഴിഞ്ഞാണല്ലോ പുനരുദ്ധാനം. അപ്പോൾ പുനരുദ്ധാനത്തിന്റെ അവസ്ഥ കഴിഞ്ഞാണല്ലോ ആയിരം ആണ്ട് വാഴ ചെയ്ത് ചില വിഷയങ്ങളൊക്കെ പഠിക്കേണ്ടത്. അതുകൊണ്ട് അയ്യോബിന്റെ പുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്. 14-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പ്രസംഗിക്കണമെങ്കിലോ അവന് മരണ വീട്ടിലോ ബന്ധപ്പെട്ട നിലയിൽ ഇത് പറയണമെങ്കിലോ അല്ലെങ്കിൽ വിനാശത്തിലേക്ക് ഒഴുകുന്ന ഭാവിയോട് അവന്റെ ജീവിതാനുഭവത്തെ കുറിച്ച് അതിന്റെ അന്തം എന്താണെന്നൊന്ന് മനസ്സിലാക്കുന്നതിലോ സഹായകരമായ ബേസിക് അതേ വചനങ്ങളും വാക്യങ്ങളുമാണ്. അത് പ്രത്യേകം സൂക്ഷിച്ചാൽ അളാമൃതി വേലയ്ക്കും ഏറ്റവും ഉതകുന്ന വേദഭാഗങ്ങളാണ്. അത് ശ്രദ്ധയോടെ വായിക്കണം. വായിച്ചാട്ട്. അതെ, മനുഷ്യനെ മരിച്ചാൽ ശരീരത്തിന് ദ്രവത്വമുണ്ട്. ഈ കാര്യം നിങ്ങൾക്ക് തെളിവ് തരേണ്ട ആവശ്യമില്ല. എത്ര സുമുഖ സുന്ദരക്കുട്ടനായാലും എത്ര മനോഹരിയിൽ പൊതിഞ്ഞാലും എത്ര മനോഹരമായ വെട്ടിക്കകത്ത് വെച്ചാലും ഒരു കാര്യം വ്യക്തമാണ്, പ്രകൃതി പഠിപ്പിക്കുന്ന സത്യമാണ്, മനുഷ്യൻ മരിച്ചാൽ ദ്രവിക്കും. പുനരുദ്ധാനത്തിന്റെ വിഷയം വരുമ്പോൾ വരുന്ന ലേഖനം വ്യക്തമാക്കിയിരിക്കുന്ന വേദഭാഗങ്ങളിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഈ ദ്രവത്വമുള്ളത് പുനരുദ്ധാന ശരീരം എന്ത് വിളിച്ചറിയിക്കുന്നു? ഇപ്പോഴത്തെ നമ്മുടെ ശരീരം ദ്രവത്വമുള്ളതാണ്. 4000 കൊല്ലത്തിനുണ്ട്. അത് യോഗ അക്കാര്യം വ്യക്തമാക്കി. മനുഷ്യൻ പുരുഷൻ എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും മനുഷ്യനെ കൂട്ടിച്ചേർക്കാം. മനുഷ്യൻ മരിച്ചാൽ ദ്രവിച്ചു പോകും. എന്നാൽ അവൻ തന്നെ പ്രാണനെ വിട്ടാൽ പിന്നെ എങ്ങോട്ടാ പോകുന്നത്? നമ്മളെല്ലാരും അറിയേണ്ട സാവധാനം അറിയേണ്ട കാര്യമാണ്, മനുഷ്യൻ തന്നെ പ്രാണനെ വിട്ടാൽ പിന്നെ എങ്ങോട്ടാ പോകുന്നത്? ഹിന്ദുമതവും മരണവും മരണാനന്തര ജീവിതവും വിശ്വസിക്കുന്നവരാണ്. മുസ്ലിം മതവും മരണവും മരണാനന്തര ജീവിതവും വിശ്വസിക്കുന്നവരാണ്. ക്രിസ്തു മതവും അതിന്റെ അവാന്തര വിഭാഗങ്ങളും മരണവും മരണാനന്തര ജീവിതവും വിശ്വസിക്കുന്നവരാണ്. ലോകത്തിലെ ഏറെക്കുറെ മതങ്ങൾ ഒക്കെയും മരണവും മരണാനന്തര ജീവിതവും വിശ്വസിക്കുന്നവരാണ്. മതചിന്താഗതി മതമെന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നേ ഉള്ളൂ. ആ മനുഷ്യന്റെ അഭിപ്രായഗതിയിൽ ഉണ്ടായതാണ് മതങ്ങൾ. ആ മതങ്ങളിൽ ഭിന്നമായ അഭിപ്രായങ്ങൾ ഇതിനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ആരാണ് ഈ ഹിന്ദു മതം വിശ്വസിക്കുന്നത്? എന്താണെന്നറിയോ, മരണാനന്ദ ജീവിതത്തെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന പോലെ മരിക്കും. അത് കഴിഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ സ്വർഗത്തിലോട്ട് പോകും, ഒരു കൂട്ടം ആൾ നരകത്തിലോട്ട് പോകും. എന്നെ കർത്താവ് ഇങ്ങോട്ട് വരും, അങ്ങനെ എന്നിപ്പിച്ച ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവ് ദൈവത്തെ തന്നെ കൊണ്ടിരുത്തും എന്നൊന്നും അവർ വിശ്വസിക്കുന്നില്ല. ഭാരതീയ ഹിന്ദുജനം മരണത്തെ കുറിച്ച് വിശ്വസിക്കുന്നു. മനുഷ്യൻ മൃഗങ്ങളെ പോലല്ല, ആധ്യാത്മിക ചിന്ത ഉള്ള അതെ ഈശ്വരന്റെ അംശം വസിക്കുന്ന അതേ വ്യക്തികളാണ് അതേ മനുഷ്യൻ എന്നുള്ള കാര്യം അവർ വിശ്വസിക്കുന്നു. മനുഷ്യനിൽ ദൈവിക ചിന്താബോധങ്ങൾ ഉണ്ടാകും, ഉണ്ടാകണമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷെ അവർ വിശ്വസിപ്പിച്ച അവസാനം പറയുന്നത് പുനരഭിജനനം, മരണം, മരണം, ജനനം, ഇങ്ങനെ ജനിച്ചു മരിച്ചു മരിച്ചു ജനിച്ചു പോകുന്ന അവരുടെ വേദത്തിൽ പ്രസക്തമായ ചില കാര്യങ്ങൾ മരണാനന്ദ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. ഒരു ബ്രാഹ്മണൻ, വേദം അറിയുന്ന ഒരു ബ്രാഹ്മണൻ കൈക്കൂലി വാങ്ങിച്ചാൽ പുനർജന്മത്തിൽ അവൻ എലിയായിട്ട് ജനിക്കും എന്ന് പറഞ്ഞാൽ സ്വഭാവ സൽഗുണങ്ങളോടെ ആചാര്യവും ആഠത്യവുമുള്ളതായ ഒരു ബ്രാഹ്മണൻ വേദലംഘനത്താൽ കൈക്കൂലി വാങ്ങി ദുഷ്ട പ്രവർത്തിച്ചാൽ പുനർജന്മത്തിൽ അവനെ എലിയായിട്ട് ജനിക്കാനാണ് അവതാരമുണ്ടാകുന്നത്. അവനെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ മഹാന്മാരോട്, ചില സന്ദർഭങ്ങളിൽ വാദിക്കാനൊക്കെ വരുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, ലോകത്തിലേക്കും മോഷണ പ്രവണതയുള്ള ജീവി പറഞ്ഞാട്ടേതാ എവിടെ കൊണ്ട് ഏത് സാധനം വെച്ചാലും പത്തായം തുരന്ന് കള്ളനേക്കാൾ എളുപ്പമാണ്. ആശാരി ഉളിയും വേണ്ട, കൊട്ടുപൊടിയും വേണ്ട, ഒന്നാം ക്ലാസ് വിത്ത് പത്തായം അല്ലെങ്കിൽ നെല്ല് പത്തായം. ഇവൻ തുരന്നതിനകത്ത് കയറി അതേ നെല്ല് മൂട്ടിച്ചുകൊണ്ട് പോകുന്ന കക്ഷിയാണ്. അവന് മറയും വിഷയമല്ല, അറയും വിഷയമല്ല. പുനർജന്മത്തിൽ ഇവനെ നന്നാക്കാനായിട്ട് അവതരിപ്പിക്കുന്നത് എലിയായിട്ടാണെങ്കില് ഞാൻ ചോദിക്കുന്നു, വിവേകവും ബുദ്ധിയും മനുഷ്യത്വവും മനുഷ്യഭാവവും ഉള്ള മനുഷ്യനായി പിറന്ന കാലത്ത് ഇവനെ മോട്ടിക്ക് അതിരിപ്പാൻ വയ്യ എങ്കിൽ പിന്നെ മോഷണത്തിന്റെ പ്രതീകമായ എലിയായിട്ട് പറന്നാൽ ഇവൻ മോഷണം നിർത്തുമോ മോഷണം കൂടുമോ? നിങ്ങൾ ഇരിയെഴുതിന് പിന്നെ അവന്റെ മോഷണത്തിന് അന്തവും അറുതിയുമില്ല. അങ്ങനെ അങ്ങനെ ജനിച്ച് മരിച്ച് ലയിച്ച് മരിച്ച് ജനിച്ചിങ്ങനെ വന്ന് 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 പരബ്രഹ്മത്തിൽ ലയിക്കുക, വ്യക്തിത്വം ഇല്ലാതായി തീരുക, അങ്ങനെ ആണത്വം നഷ്ടപ്പെടുന്ന ഒരു പര്യവസാനമല്ലാതെ നാം വിശ്വസിക്കുന്നത് പോലെ അതേ പുനരുത്ഥാന അതേ അനന്തരമുള്ള അതേ സ്വർഗീയ വാസം അങ്ങനെയുള്ള ജീവിതത്തെ സംബന്ധിച്ച് പ്രതീക്ഷിപ്പാൻ വകയില്ല. പഠിപ്പിക്കലുകൾ തെറ്റായ ചാനലിൽ കൂടാണ് പോകുന്നത്. മുസ്ലിം മതത്തിന് വേറെ ചില വിശ്വാസം ഉണ്ട്, അതിപ്പോ ഞാനിവിടെ പറയുന്നില്ല. ഏതായാലും അങ്ങനെ പല മതങ്ങളും പല അഭിപ്രായ പ്രകടനങ്ങളിൽ പോകുന്നെങ്കിലും നേരെയുള്ള വഴിക്ക് നമുക്ക് നോക്കാം. മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവൻ എവിടെയോട്ടാ പോകുന്ന എന്നുള്ള കാര്യം ഇപ്പോൾ ഞാൻ ടോപ്പിക്കായിട്ട് എടുക്കുക. പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതത്തിലും പുതിയ നിയമ ഭക്തന്മാരുടെ ജീവിതത്തിലും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നുള്ള വസ്തുതയും ആ വിശ്വാസവും വളരെ വ്യക്തമായി നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് അത് രേഖപ്പെടുത്തുവാനായിട്ട് സാധിക്കും. മനുഷ്യന് ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാൽ മടങ്ങി വരാത്ത ഒരു വഴിയിലേക്ക് പോകേണ്ടി വരുമെന്ന് എല്ലാവർക്കും അറിയാം. യോബിന്റെ പുസ്തകം 16-ാം അധ്യായം 22-ാം വാക്യം എഴുതുന്നു വായിച്ചാട്ട്. യോബ് പറയുന്ന ഒരു ചിന്ത അവിടെ എടുക്കാം, എടുത്ത് വായിച്ചാട്ട്. ചില ആണ്ട് കഴിയുമ്പോഴേക്ക് ഞാൻ മടങ്ങി വരാത്ത വഴിക്ക് പോകണമല്ലോ. നിരാശയോടൊന്നും പറയുക, നീ ആയിരിക്കണ്ട. ഇനി പ്രത്യാശയോടെ പറഞ്ഞാലും നിരാശയോടെ പറഞ്ഞാലും നീതിമാനായാലും ദുഷ്ടനായാലും ഒരു കാര്യം വ്യക്തമാണ്, അത് യോബിന്റെ കാര്യം മാത്രമല്ല, കെ കെച്ചറിയാന്റെ കാര്യവും ഇവിടെ ഇരിക്കുന്ന മറിയാമ്മയുടെയും ജോഷാമ്മയുടെയും ജാക്കോച്ചന്റെയും അതേ തൊമ്മന്റെയും കറിയാച്ചന്റെയും എല്ലാം കാര്യം ഇരിപ്പെടും. ചിലയാണ്ട് കഴിയുമ്പോൾ അല്ല ചില നാളുകൾ കഴിയുമ്പോൾ മടങ്ങി വരാത്ത വഴിക്ക് പോകേണ്ടവരാണ് മനുഷ്യവർഗത്തിലുള്ള സകല വിക്കൃതികളും. ഈ മണ്ഡലം തരണം ചെയ്യുവാൻ കഴിയുന്ന, ഈ വഴിക്കൊന്ന് ഒഴിഞ്ഞു മാറുവാൻ കഴിയുന്ന ഒരു മനുഷ്യ ഭൂമി ജനിച്ചിട്ടില്ല. അവരെല്ലാവരും രാജാക്കന്മാർ, ചക്രവർത്തിമാർ, ബുദ്ധിമാന്മാർ, അതേ മനുത്വക്കൾ എല്ലാ തുടങ്ങി എല്ലാവരും മടങ്ങി വരാത്ത വഴിയേ പോകേണ്ടവരാണെന്ന് വ്യക്തമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നോക്കുന്ന കൊള്ളാം, എന്നിട്ടുള്ള കേസ് ഒന്നുമല്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഈ വന്ന കാലത്ത് തിരിച്ചവിടെ ചെല്ലാനൊക്കുമോ എന്നുള്ള ചിന്ത തന്നെ ചിലപ്പോൾ നമ്മൾ ഒന്ന് രണ്ടു വട്ടം ആലോചിക്കേണ്ടി വരുന്ന കാര്യം. സ്ഥിതിഗതികൾ അത്ര മോശമാണ്. പ്ലെയിനെ കയറി ആകാശത്തൂടെ പോയാൽ ചെന്നിറങ്ങുന്ന കാര്യം ബുദ്ധിമുട്ട്, കപ്പലെ കയറി കടലിൽ കൂടെ പോയാൽ അവിടെ ഹൈജാക്കിങ് മറ്റേ അങ്ങനെയുള്ള പരിപാടികള്, കരയ്ക്കൂടെ പോയാൽ അവിടെ വേറെ വിധ പരിപാടികള്, ഉറങ്ങി വീട്ടിൽ കിടന്നാൽ അവിടെ സ്വസ്ഥയില്ലാത്ത വേറെ പ്രയാസ പ്രശ്നങ്ങള് എന്ന് വേണ്ട. മനുഷ്യ ജീവിതത്തിന് ഒരിടത്തും സ്വസ്ഥതയില്ലാതെ നാളേക്കുള്ള കണക്ക് കൂട്ടുവാൻ വയ്യാതെ ഒരു വഴിക്ക് പോയാൽ തിരിച്ചു വരും നിർണ്ണയിക്കുവാൻ കഴിയാതെ മനുഷ്യൻ താൽക്കാലിക ജീവിയാണ്, ചാഞ്ഞു പോകും നിഴൽ പോലെ മാത്രമാണ്, ഒരു സ്ഥിരവാസമില്ലാത്തവനാണ്, അത് രാവിലെ കാണുന്ന മോഹം മനോഹരപക്ഷം വൈകിട്ട് വാടി വീഴുന്നത് പോലെ മാത്രമേ ഉള്ളൂ, അതിന് കുറവ് ഒന്നും ചിന്തിപ്പാൻ നമുക്കില്ല. എന്നാൽ അതെ കർത്താവ് യേശു സുമുഖാന്തരം ദൈവത്തോട് സമാധാനമുള്ള മനുഷ്യൻ ഭാഗ്യമാണ്. അച്ഛനങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർ സമാധാനം, ദൈവപ്രസാദമുള്ളവര് സമാധാനമുണ്ട്. പേടിക്കണ്ട, ദുഃഖിക്കണ്ട, നമ്മൾ പോകുന്ന വഴിക്കൂടെ തിരിച്ച് വൈകിട്ട് വീട്ടിൽ വന്നില്ലെങ്കിലും പേടിക്കണ്ട, നമുക്ക് നേരെ യഥാർത്ഥ വീട്ടിൽ പോകാം, യഥാർത്ഥ വീട്ടിൽ പോകാം. ദൈവങ്ങൾക്ക് മരണത്തെ കുറിച്ച് ഭീതിയില്ല. ഞാൻ സംഭവം പറയാൻ പോകും. ഇംഗ്ലണ്ടിൽ നിന്നൊരു മദാമ അമേരിക്കയിലെ ന്യൂയോർക്ക് പോർട്ടിലെ കപ്പലെ യാത്ര ചെയ്യും. കപ്പലെ യാത്ര ചെയ്ത് യാത്ര അറ്റ്ലാന്റിക്കിലായി ന്യൂയോർക്കിനടുക്കുവാനുള്ളതായ സമയമായി. ഭയങ്കരമായ കോള്ളക്കം, കൊടുങ്കാറ്റ്, പ്രകൃതിക്ഷോഭം. കപ്പല് ഉലഞ്ഞ് അലഞ്ഞ് വലഞ്ഞ് കപ്പല് വെള്ളത്തിൽ താഴ്ന്ന മട്ടായി. കപ്പലിൽ വെള്ളം കയറി തുടങ്ങി. കപ്പലുള്ളവരെല്ലാം മൗലോസിന്റെ കപ്പലിലെ കാര്യം പറഞ്ഞ പോലെ അലമുറയടിച്ച് കരയുവാനും നെഞ്ചത്തടിക്കുവാനും അങ്ങനെ നിലവിളിക്കുവാനും വരക്കം പായുവാനും തുടങ്ങി. എന്നാൽ ഈ മദാമ്മ മധ്യവയസ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. അവരുടെ മുറിയിൽ ശാന്തമായിരിക്കുന്നു, മൂളിപ്പാട്ട് പാടുന്നു. ആ ടേബിളെ താടിക്ക് കഴിവെടുത്ത് അവിടെ പുഞ്ചിരിയോടെ ഇരിക്കുന്നു. സമതലയൊന്നും തെറ്റിയില്ല. നല്ല പ്രത്യാശയുള്ള ഗാനങ്ങൾ അവർ ഇങ്ങനെ ചെറുകെ, നമ്മൾ മൂളിപ്പാട്ടൊക്കെ പാടുമല്ലോ, അതുപോലെ ചെറുകെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. കപ്പലിൽ കിടന്ന് ഈ പറയുന്ന ജനങ്ങൾ ഓടി കിടക്കുന്നു, വരക്കം പായുന്നു, നിലവിളിക്കുന്നു, നെഞ്ചത്തടിക്കുന്നു, ഇതെല്ലാം പറയുമ്പോൾ ഈ സ്ത്രീയെ ഇവരൊക്കെ നോക്കുന്നുണ്ട്. കാരണം ഈ നിലവിളിക്കുന്നവർക്ക് കൂടെ നിലവിളിച്ചില്ലെങ്കിൽ വലിയ പ്രയാസം, ചിരിക്കുന്നവർക്ക് അവരുടെ കൂടെ ചിരിച്ചില്ലെങ്കിൽ വലിയ പ്രയാസം. ഇങ്ങനെ പലർക്കും പല ചെയ്യുന്ന കാര്യം അതുപോലെ മറ്റുള്ളവർ ചെയ്തില്ലേ, പ്രയാസമുള്ളവരാണ്. ഇവർ ചാകാൻ പോകുന്നതെന്നോ മറ്റവർ ജീവിക്കാൻ പോകുന്നതോ അത് വിഷയമൊന്നുമില്ല. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവം. പ്രൈസലോ. ചില പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന കുറെ പേര് ചെല്ലു പാട്ട് പാടാതിരിക്കും, എന്തൊരു ദേഷ്യം എന്നറിയാമോ ഈ പാട്ട് പാടാത്തവരെ കുറിച്ച്. നമുക്ക് നമ്മുടെ കാര്യമാണ്, രണ്ട് പാട്ട് പാടുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് പാട്ട് പാടണം. അത് പാട്ടില്ലെങ്കിൽ ഈ പാടാത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ളതാകുന്ന കാര്യമാണ്. അന്നേരം ഇവിടെ ചെന്ന് കൈക്ക് പിടിച്ച് കൊട്ടിക്കാനൊന്നും നേരമില്ലാത്തതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും നമ്മളെ കാര്യത്തിൽ കൂടുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. പാട്ട് പാടുന്ന എല്ലാവരും പാടണം. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നില്ലെങ്കിൽ ആ ബെത്തപ്പാട് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടെന്ന് ഞാൻ ഓർമ്മിച്ചെന്നെയോ. രവി മദാമ്മയുടെ ചെല്ലു ചോദിച്ചു, നിങ്ങളെന്താ മനുഷ്യ സ്ത്രീയല്ലേ, നിങ്ങൾക്ക് തന്നെ ബോധം പൊക്കണമില്ലേ, ഇതെന്നെ കപ്പല് കാണാൻ തുടങ്ങുന്നു, ഇവിടെ എല്ലാവരും കൂടെ നിലവിളിക്കും, നിങ്ങൾ തന്നെ മൂളിപ്പാട്ടും പാടി തിരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ. നീ മദാമ്മ പറഞ്ഞു, ആ ശരിയാ, നിങ്ങളൊക്കെ ഇളയും മറിയും ചാടി മറിഞ്ഞൊക്കെ നടക്കുന്നു ഞാൻ കണ്ടു. ഞാൻ ഇവിടെ കിടന്ന് ചാടിയാ കപ്പല് നേരെയാകില്ല, ബഹുദിവസവും ഒന്നിക്കുകയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ചാടിയതുകൊണ്ട് കൂടുതൽ പ്രശ്നമൊന്നും പരിഹരിക്കാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് ഒരു പ്രത്യാശ, എനിക്ക് രണ്ട് പെമ്മക്കളെയുള്ളൂ. എന്നെ മൂത്ത മോള് മരിച്ചു, കർത്താവിൻ്റെ അടുക്കൽ നിത്യഭവനത്തിലുണ്ട്. ഞാനും അവിടെ പോകാൻ പ്രതീക്ഷയിലും പ്രത്യാശയിലും ജീവിക്കുന്ന ഒരു വിശ്വാസം. എന്നാൽ എൻ്റെ ഇളയ മകളെ ന്യൂയോർക്കിലെ ആ പോർട്ടിനടുത്താണ് താമസിക്കുന്നത്. ഈ കപ്പൽ ഈ വെള്ളത്തിൽ മുങ്ങാതെ, കടലിൽ മുങ്ങാതെ ഈ കപ്പൽ നേരെ പോർട്ടിലോട് ചെന്നാൽ ഞാൻ എൻ്റെ ഇളയ മകളുടെ കൂടെ താമസിക്കും. അല്ല, ഇവിടെ വെച്ച് തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഈ യാത്ര. ഞാൻ പ്രതീക്ഷിക്കുന്ന എന്റെ നിത്യഭവനത്തിന് മൂത്ത മോടെ കൂടെ പോയി പാർക്കും. അത് എനിക്ക് അത്യുത്തമമായ മാർഗമാണ്. എന്ത് പ്രത്യാശ എന്ന് പറയുന്നത്? നിങ്ങളൊരു കാര്യം ഒന്ന് ഓർക്കണം, ഏത് നടുക്കടലിൽ നിന്ന് താഴട്ടെ, എന്നാൽ തകരാത്തൊരു പടക് നമുക്കുണ്ടാകും. വിശ്വാസപ്പടക് എന്ന് പറയും നമ്മുടെ പടക്. ഏത് പ്രകോലങ്ങളും നമ്മളെ ബാധിക്കട്ടെ, എവിടെ വെച്ച് മരണം പിടിക്കട്ടെ, എന്നാൽ പേടിയില്ലാത്ത, ഭയമില്ലാത്ത അതേ ഒരു സ്വഭാവം, ഒരു ജീവൻ നമുക്കുണ്ട്. എന്തുകൊണ്ട്? യഹോവായ ജീവന്റെ ബലം. ഞാൻ ആരേ പേടിക്കും? സുഖം മുമ്പിൽ വന്നാൽ, കരടി മുമ്പിൽ വന്നാൽ, മരണം മുമ്പിൽ വന്നാൽ, ഹേ മരണമേ എന്നിട്ട് ജയനവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ പോലും മറികടന്ന് കർത്താവിന്റെ അടുക്കൽ എത്തുവാൻ വിശുദ്ധന്മാർ നൽകിയിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങളെല്ലാവരും അറിയുന്നൊരു പാവപ്പെട്ട ദൈവദാസനാണ് നമ്മുടെ വേട്ടമല ഫീലിപ്പ് പോച്ചൻ. ഞാൻ ഒരു പക്ഷേ ഒരു പാട്ടിന് മുമ്പിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നിവിടെ ഉള്ളവർ പകുതി ആൾക്കാർ വലുത് കേട്ടിട്ട്. അദ്ദേഹം കുമ്പഴയാറ്റിൽ പാലമില്ലാത്ത കാലത്ത്, ഞങ്ങളുടെ അടുത്താണ് കുമ്പഴയാറ് കടവ്, പാലമില്ലാത്ത കാലത്ത് തിരുവനന്തപുരത്തേക്ക് നടന്ന് ആളാമ്പ്രതിവേല ആ പ്രദേശങ്ങളൊക്കെ പോയി ചെയ്യുന്ന പതിവ് ഉണ്ടതുകൊണ്ട് ഒരു കൊച്ചു സഞ്ചിയും തൂക്കി പിടിച്ച് കുമ്പഴ കടവിൽ വന്ന് അച്ചൻകോവിലാർ കരകവിഞ്ഞൊഴുകി എടോമിതനവാസം കാലത്ത് വലിയ പ്രളയം അതേ നാട് മുഴുവൻ മുക്കി നടുക്കത്തിലാക്കിയിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഈ അച്ചൻകോവിലിന്റെ കുമ്പഴ ഇക്കര വന്ന് അക്കരയ്ക്ക് വള്ളം കയറും. 10-15 പേര് കയറാവുന്ന ഒരു കൊച്ചു വള്ളത്തിൽ 35 പേരെ കയറ്റിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അക്കരയ്ക്ക് പോകുമ്പോൾ ഈ പാവപ്പെട്ട് ഉദ്ദേശിച്ചതിന്റെ കോടി കയറും, ചോദിച്ചു, കുഞ്ഞേ, ഇത്രയും പേരെ കയറ്റാൻ ഈ വള്ളത്തിന് സൗകര്യമുണ്ടോ? ഇവരെ അക്കരെ കൊണ്ട് എത്തിക്കാൻ നിനക്ക് കഴിവുണ്ടോ? അത് ഈ പുള്ളിക്ക് തീരെ പിടിച്ചില്ല. ഇറങ്ങടോ, ചാടോ, നീന്തടോ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടാൽ കാക്കയെ പോലെ കറുത്തൊരു പാവപ്പെട്ടവര് ഉണ്ടാവില്ല, സൗന്ദര്യമോ കാര്യമോ നല്ല തുണിയോ ഉണ്ടോ ഒന്നുമില്ല, അവിടെട്ടോ അല്ലാതെ ഇവരെല്ലാം കളിയാക്കി പുള്ളി. പുള്ളി അതിനെ കൂനിപ്പടച്ച് അവർക്ക് ഓണിക്ക് നിന്നു. എന്തിനേറെ പറയുന്നു, കുമ്പഴയാറിന്റെ നടുക്ക് ഈ കടവിന്റെ നടുക്ക് എന്നപ്പോൾ വന്ന പെരുവെള്ളം ഒഴുക്കി ഈ വലയും ഈ വള്ളവും ഈ മുമ്പിലുള്ള 35 എണ്ണത്തിനെയും വെള്ളത്തിൽ കൂടെ ചെറിച്ച് വള്ളം എന്റെ പാട്ടിന് പോയി. ഊന്തിയവനുമില്ല, തൊഴിഞ്ഞവനുമില്ല, വള്ളത്തിലുള്ളവനുമില്ല, വള്ളവുമില്ല, അങ്ങ് പോയി അവർ. അങ്ങനെ പോയ കൂട്ടത്തിൽ ഈ ഉദ്ദേശിയും പോയി. കൊടിയാണ് അദ്ദേഹത്തിന്റെ വീട്. ഇപ്പൊ അദ്ദേഹം ഇല്ല, മരിച്ചു, കർത്താവിന്റെ അടുക്കലെത്തി. വേട്ടമല പേലിപ്പോച്ചൻ എന്ന് പറയുന്ന ഇതൊരു സ്വദേശി ഇങ്ങനെ. അപ്പൊ ഇയാളെ എല്ലാരും പോയി, 35 വള്ളത്തിൽ കൂടെ പോയപ്പോഴും ഈ പുള്ളി ആ കൂടെ പോയി. ഗുരുവന്മാരൊന്നും വന്ന് റാഞ്ചിക്കൊണ്ട് പുള്ളി എങ്ങുമേ കൊണ്ടുപോയില്ല, പുള്ളിയും പോയി. കഷ്ടതയും പ്രയാസവും ദൈവത്തിന് ലോകാർക്കും ഉണ്ട്, പക്ഷേ കഷ്ടതയുടെ പ്രയാസത്തിന്റെ പ്രതികൂലങ്ങൾ എന്നറിയും ലോകക്കാരന്റെ പ്രതികരണമല്ല നിയമത്തിന്റെ പ്രതികരണം എന്നുള്ള കാര്യം ഞാൻ ഉന്നത്തെ ഉദാഹരണത്തെ ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അതൊരു മതാന്മാരുടെ കാര്യമാണെങ്കിൽ നിത്യവർത്തിക്ക് വകയില്ലാത്ത ഒരു സാധുവിന്റെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. പ്രൈസറോ എന്താ സംഭവിച്ചത്? ഈ പുള്ളി പോയി, അദ്ദേഹം വെള്ളം കുടിച്ച് വെള്ളത്തിൽ കൂടി ഒഴുകി ഇങ്ങനെ പൊങ്ങിയും താണും പൊങ്ങിയും താണിയും പോയി. ആൾക്കാർ കരയിൽ നിന്ന് എനിക്ക് തെളിഞ്ഞാൽ വിളിച്ച ആൾക്കാരെല്ലാം പോയി, മുങ്ങി ഒത്തിരി എണ്ണം ചത്തുപോയി. ആ കൂട്ടത്തില് ഈ പുള്ളി വെള്ളത്തിൽ കിടന്ന് പാട്ട് പാടുകയായിരുന്നു. ഫൈസലോ ആ പാടിയ പാട്ട് ഒന്നാമത്തെ അടിയാണ്. ഈ വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോയപ്പോ കുമ്പഴയാറ്റിന്റെ കടവിൽ കൂടെ ഒഴുകിപ്പോയപ്പോൾ പാടിയ പാട്ടിന്റെ ആദ്യത്തെ അടിയാണ്. ഈ വാരിധിയിൻ വന്തിരയിൻ തള്ളലേറ്റു ഞാൻ, മുങ്ങിടാതെ പ്രിയൻ എന്റെ ബോട്ടിലുണ്ടല്ലോ. ഈ വാരിധിയിൻ വന്തിരയിൻ തള്ളലേറ്റു ഞാൻ, മുങ്ങിടാതെ പ്രിയൻ എന്റെ ബോട്ടിലുണ്ടല്ലോ. നാട്ടിയിലെത്തോമേ വരും ഞാൻ എന്റെ സീതാവിൻ കൂടെ എപ്പോഴോ. ശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും. ഈ വാരിധിയിൻ വന്തിരയിൻ തള്ളലേറ്റു ഞാൻ, മുങ്ങിടാതെ പ്രിയൻ എന്റെ ബോട്ടിലുണ്ടല്ലോ. ഈ വാരിധിയിൻ തള്ളലേറ്റു ഞാൻ, മുങ്ങിടാതെ പ്രിയൻ എന്റെ ബോട്ടിലുണ്ടല്ലോ. നാട്ടിലെത്തോമേ ഗാന പാടിയ നാട്ടിലെത്തോമേ വാഴും ഞാൻ എന്റെ ചീതാ കൂടെ എപ്പോഴോ. തങ്കുവേയിൽ ഞാൻ വാഴും ഞാൻ എന്റെ ചീതാവിൽ ഹലോ. ഈ പാട്ട് മുഴുവൻ വെള്ളത്തിൽ കിടന്ന് ലയിച്ചതാ. മുമ്പത്തെ പാടികളൊന്നും ഞാൻ പാടിയില്ല. 34 പേരും വെള്ളത്തിൽ കൂടെ തുഴഞ്ഞ് മരണം കണ്ടപ്പോൾ ഈ പാവപ്പെട്ട് ഉപദേശി പൊങ്ങും കാണും ഈ പാട്ട് പാടിക്കൊണ്ട് പോകും. നാട്ടുകാർക്ക് കടാക്ഷം തോന്നി, ഒത്തിരി താഴെ ചെന്നു. ഒരു മരം കടപുഴകി ഇങ്ങനെ പോകുമ്പോൾ ആ മരത്തിന്റെ കമ്പയിൽ പേറി ഉപദേശി പിടിച്ചു. നാട്ടുകാർ വന്ന് ഉപദേശിയെ കരക്കി കയറ്റി. ഹലോ കരക്ക് കയറിയെന്നു ഈ പാട്ടിന്റെ ബാക്കി അങ്ങോട്ട് പാടി. എന്റെ ചിതാവേ നിൻവരവ് കാത്തു കാത്തു ഞാൻ, ഈ ദുസ്തലോ കഷ്ടതകൾ ഞാൻ എത്ര ഏൽക്കണം. വൈസലോ ഭക്തന്റെ പ്രത്യാശ വെള്ളത്തിൽ പോയാലും പോകുന്നില്ല. പ്രത്യാശയ്ക്ക് സംഘം വരുന്നില്ല. വൈസലോ അതെ, ഒരുപക്ഷെ ജീവിതത്തിന്റെ പടക തകർന്നു പോയെന്ന് വന്നേക്കാം. നീ സഞ്ചരിക്കുന്ന വാഹനമില്ലാതായെന്ന് വന്നേക്കാം. നിന്റെ ഭൗതികമായ നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നെന്ന് വന്നേക്കാം. ദൈവത്തിന്റെ വേദന പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല എന്ന് വേദപുസ്തകം വ്യക്തമാക്കി പറയുന്നു. ആകയാൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. പ്രതീക്ഷകൾ മങ്ങിപ്പോയെന്ന് വരാ, പ്രത്യാശ മങ്ങിപ്പോകരുത്. പ്രത്യാശയാണല്ലോ നാം വീണ്ടും ജനിച്ചിരിക്കുന്നത്, നരക്കിക്കപ്പെട്ടിരിക്കുന്നത്. ആകയാൽ ദൈവമക്കൾ എവിടെയും ഏത് പരിസ്ഥിതിയിലും പ്രത്യാശയുള്ളവരായിരിക്കും. സാഹിത്യകാരന്മാരാരുമല്ലല്ലോ ഈ പാട്ട് എഴുതിയത്. ABCD എഴുതാൻ അറിയാൻ വയ്യാത്ത ദൈവദാസന്റെ പാട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മുടെ പ്രത്യാശ പാണ്ഡിത്യത്തിന്റെ മേളിലല്ല, നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് നല്ല പ്രതീക്ഷയും പ്രത്യാശയുള്ളവരായിരിക്കണം. മരണം എവിടെ വെച്ച് പിടിക്കട്ടെ, എവിടെ വെച്ച് അത് നമ്മെ പിടിച്ചാലും അത് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, എനിക്ക് മരിക്കുന്ന ലാഭം, എന്റെ വീട്ടിൽ ചെല്ലുന്നതാണ് ഉത്തമമായ മാർഗമെന്ന് കാണുവാൻ ദൈവമക്കൾക്കിടയായാൽ നമുക്കൊരിക്കലും ആ മാനസിക ക്ലേശങ്ങൾക്ക് വക ഉണ്ടാകത്തില്ല. ഒരാൾ നാളെ വന്ന് നമ്മളോട് നേരെ പറയുകയാണ്, അതെ ഒരുങ്ങിക്കോ, അതെ ചീട്ട് വന്നു കഴിഞ്ഞു, കേറിക്കോ വള്ളത്തേലെന്ന് പറഞ്ഞാൽ അയ്യോ ഇതിന് സ്തോത്രം, പുഞ്ചിരിയോടെ ഫേസ് ചെയ്യാനുള്ള മനോഹരം ഉണ്ടാകണം. അയ്യോ എന്റെ ആ പെണ്ണെ കൊണ്ടൊന്ന് കെട്ടി, ടീച്ചർക്കനോട് ഒന്ന് കെട്ടി, എന്റെ തമ്പുരാനി അതിന് അങ്ങനെ അങ്ങ് വിളിക്കാൻ ശാലം കളയോ. ക്യാരാജാവിന്റെ സ്വഭാവം മനുഷ്യനുള്ളത് കൊണ്ടാണ് ഇപ്പൊ നേരത്തെ അറിയിച്ചേച്ച് വിളിക്കാം. അല്ലെ നമുക്ക് യാത്ര ചെയ്യോ ഒക്കെ വെച്ച് നമ്മുടെ ഒക്കെ നേരത്തെ വന്ന് പറഞ്ഞ് അതിന്റെ സമയം തീരാ പോവുകയാണ്. അപ്പോ പിന്നെ തോമാച്ച കറിയാച്ച അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പേരെ കൊണ്ട് വിളിച്ചുകൊണ്ട് കാര്യം തീരാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ഒരു പ്രതീക്ഷ ഒരുക്കൂ.
അങ്ങനെ എല്ലാവരെയും കൂടെ വിളിച്ചൊരു പ്രതിവട്ടങ്ങളൊക്കെ നടത്തി യാത്രയപ്പോൾ നീ അങ്ങ് പോകാമായിരുന്നു. പക്ഷെ എന്താ നീ ചില പുള്ളിയുള്ള മുന്നറിയിപ്പ് കൊടുത്ത് അവർ നാശമാക്കി ഇപ്പം ആരെയും മുന്നറിയിക്കുന്നില്ല. ഓർക്കാപ്പുറത്താണ് വിളി. അതുകൊണ്ട് എപ്പോഴായാലും ഒരുങ്ങിയിരുന്നോണം, തയ്യാറിയുന്നോണം. മരണത്തിന് സമയം പറയുവാൻ സാധ്യമല്ല. ഓർക്കാപ്പുറത്ത് ബാലകനോ യുവാവോ വൃദ്ധനോ പണ്ഡിതനോ പാമരനോ അതേ ഏതോ ഏതോ ഏതവസ്ഥയിലുള്ളോ സ്ത്രീയോ പുരുഷനോ ഭേദമൊന്നുമില്ല. ഏതു സമയത്തും അത് പിടിക്കാം, ഏത് സമയത്തും അത് കൊണ്ടുപോകാം. പക്ഷേ നമുക്കതിനൊരു അവസാനം പറയും. ഇപ്പൊ പറഞ്ഞു എടുക്കുമ്പോൾ ഞാൻ നല്ല ചെറുപ്പക്കാർ ഏതാണ്ട് ഒരു 30-50 ഇടയ്ക്കുള്ള കൂടുതൽ ആൾക്കാർ മരിച്ചു പോകുന്നു. ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ ദുഃഖം തോന്നിയിട്ടുണ്ട്. അതെ, ദൈവമില്ലാത്തവരാണെങ്കിൽ അവരുടെ അന്ത്യം എന്തുവാ? ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. നമ്മെ സംബന്ധിച്ച് നമുക്കൊരു നല്ല പ്രത്യാശയുള്ള ഓർത്ത കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ട് ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നിൽക്കട്ടെ. മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് അതെ നമുക്ക് ദൈവവചനത്തിലുള്ള ആധാരങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ പഴയ നിയമ വിശുദ്ധന്മാരിലുള്ള പ്രതീക്ഷ ഞാൻ ആദ്യം എടുക്കാൻ പോകും. അത് രണ്ടും തിരിച്ചങ്ങ് പഠിപ്പിക്കാം. രണ്ടും വിഷയം ഒന്ന് തന്നെയാണെങ്കിലും പഴയ നിയമത്തിലേക്ക് നമുക്ക് പോകുന്ന അത് ആദ്യം അവർക്കിത് ഉണ്ടായിരുന്നോ അതോ നമുക്കുണ്ടായ ഒരു ഏതോ പുതിയ കാര്യമാണോ ഇതെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ പഴയ നിയമസഭയ്ക്ക് നീതിമാന്മാരുടെ നീതികെട്ടവരുടെ യോഗം 4000 കൊല്ലത്തിന് മുമ്പുണ്ടായിരുന്ന യോഗത്തിലെ വിശ്വാസ കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ. ഇനി 90 സങ്കീർണത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ കൊണ്ടുവരിക. ഭക്തന്മാരിൽ ഭക്തനായ മോശ, ദൈവത്തോട് നല്ല സമീപനമുണ്ടായിരുന്ന കൂട്ടായ്മ ഉണ്ടായിരുന്ന മോശ 40 വർഷം ദൈവത്തോട് അഭിമുഖമായി സംഭാഷിച്ച് അവരുടെ ജീവിതത്തിലെ ഭക്തിയും നിലയും നിലവാരവും പാലിച്ച ഒരു ദൈവപുരുഷനായ മോശയെ നാടകപുരുഷനായ മോശയെ കുറിച്ച് അറിയപ്പെടും. അദ്ദേഹവും മരിച്ചു, വ്യക്തമാണ്. എന്നാൽ ഈ മോശ മനുഷ്യന്റെ മരണത്തെയും മരണാനന്തര ജീവിതത്തെയും സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന 90 സങ്കീർത്തനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അത് നല്ലൊരു ഗാനമാണ്, ഒരു പ്രാർത്ഥനയും നൽകിയിരിക്കുന്നത്. എന്നിട്ട് പ്രാർത്ഥന സന്ദർഭം തന്റെ ജ്യേഷ്ഠ സഹോദരനായ അഹരോന്റെ നിര്യാണ വേളയിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. പല സങ്കീർത്തനങ്ങള് പലരും ലയിച്ചിട്ടുണ്ട് സന്ദർഭോചിതമായിട്ട്. എന്നാൽ ചിലര് മരണ വീട്ടിൽ പ്രാർത്ഥിച്ചാൽ ജനല വീട്ടിലെ പ്രാർത്ഥനയെ പോലെ ഇരിക്കും, ചില ജനല വീട്ടിൽ പ്രാർത്ഥിച്ചാൽ മരണ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ഒത്തുവരും. പ്രാർത്ഥനയ്ക്ക് സന്ദർഭം അറിയാൻ വയ്യാത്ത പുള്ളികളും. എന്നാൽ മോചയുടെ പരിജ്ഞാനത്തിലും വിവേകത്തിലും പ്രാർത്ഥന സന്ദർഭോചിതമാണ്. അതുവരെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയെ പോലെ വലിയ പ്രാർത്ഥന, വളരെ വ്യത്യാസം. കൊട്ടാരക്കര സിജേതാന സെൻട്രൽ ബാസ് ആയിരിക്കും സെൻട്രല്. ഒരു ദൈവദാസനോട് ഒരു ശവം എടുക്കാൻ തുടങ്ങിയപ്പോൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച വാർത്തയുടെ പേര് പറയത്തില്ല, എന്നാൽ സംഭവത്തെ കുറിച്ച് പരാമർശിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കടന്നുപോയ ഈ സഹോദരനെ ഓർത്ത് ദുഃഖിക്കുന്നു. വീട്ടുകാരെ ഓർത്ത് ദുഃഖിക്കുന്നു. പറഞ്ഞ് കർത്താവേ, ഇത് ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമെന്ന് അവസാനം പറഞ്ഞു. കാരണം ശവടക്കത്തിൽ നിന്ന് പുള്ളി 26-ലേക്ക് അങ്ങ് പോയി. അതായിരുന്നു ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഉള്ള പ്രമുഖനായ ഒരാളിന്റെ മരണമാണ്. ഒടുവിൽ പ്രാർത്ഥിച്ചൊപ്പിച്ചു, അതേ ആദ്യം ജയിച്ചു തരയണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരിച്ചു പിടിച്ചിട്ട് ഒരുപാട് മാറ്റുകയും കൂടെ ഒക്കെ ചെയ്തു. പുള്ളി പോകുന്നതൊക്കെ പ്രസംഗത്തിൽ ഉദാഹരണവും പറയുമായിരുന്നു. അതുകൊണ്ട് ഞാനും പറയുകയാണ്, അബദ്ധമൊന്നും പറ്റാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യം. ആ പ്രാർത്ഥനയ്ക്കും ഉണ്ട് അവസരബോധം, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മളാരെയും പ്രാർത്ഥിച്ചയക്കാനോ പ്രാർത്ഥിക്കാനോ ഇതൊക്കെ നമ്മുടെയും കൈ വരും. വരുമ്പോൾ ആ പ്രാർത്ഥനയുടെ സന്ദർഭത്തിന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ അങ്ങനെ, ഒരു സഹായം തുടങ്ങാൻ പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ അങ്ങനെ, ഒരു സഹായം തീർക്കാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അങ്ങനെ, അതേ ചെല്ലു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന തീരത്തിൽ, അങ്ങനെയുള്ള പ്രാർത്ഥനകളുണ്ട്. പല വിഷയങ്ങളാണ്, അതും പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറയാൻ പോവുക. ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൂടി വരുമ്പോൾ സമയം മണിക്കൂർ കണക്കിന് നീണ്ടാലും കുഴപ്പമില്ല. ഒരാളിന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അവസാനിച്ചാലും പിന്നെ പ്രാർത്ഥിക്കുന്നാലും മറ്റാർക്കും അങ്ങനെ ഗുണമുണ്ടല്ലോ. എന്നാൽ ഈ പൊതുയോഗങ്ങളുടെയും മറ്റ് ആരാധനകളുടെയും പ്രാർത്ഥനകളിൽ വരുമ്പോൾ ഈ പാഠാകൃതവും വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വിഷയങ്ങൾ മുഴുവൻ തീർത്ത് ബാക്കി ആർക്കും ഒരു വാക്കും ഈ ഇതിനകത്തു നിന്നും പ്രാർത്ഥിക്കാൻ വകയില്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത്ര ശരിയല്ല. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മളൊരു സഹായം തുടങ്ങാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന യോഗത്തെയാണ്, അതിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മീറ്റിങ്ങിനോട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയാണ്. അതേസമയം ഓരോന്നിലും ഓരോ അതിൻ്റെതായ സബ്ജക്റ്റ് ബേസും ഭഗവാനെ പ്രതി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതാണ് അതിനകത്ത് ഉൾക്കൊള്ളേണ്ട കാര്യം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവമേ നിർത്തിത്തരണമേ എന്ന് പ്രാർത്ഥിപ്പാൻ അവസരമുണ്ടാകാതെ അതേ നമ്മളെ പ്രാർത്ഥന നിർത്തുന്നതായിരിക്കും കുറെ കൂടെ പന്തി എന്നുള്ള വസ്തുത. പൈസലോ നിങ്ങൾ വിചാരിക്കുക അവസരം കിട്ടുമ്പോഴല്ലേ പറയാനൊക്കെ, ശരിയല്ലയോ? ചുമ്മാ അറിയില്ല പറയാനും. അപ്പൊ മോശ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ തുടക്കം, കർത്താവേ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. ഭരതമുണ്ടായ ഭൂമിയെ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ജനാധിനായ ദൈവം, ഈ ശാശ്വതമായ ദൈവം,
സൃഷ്ടികൾക്കെല്ലാം മാറ്റം വരുന്നു. സിദ്ധാമാവ് നീ മാറുന്നില്ല. ഫണ്ടമെന്റൽ വേദശാസ്ത്രം മുറുകെ പിടിച്ചു വെച്ചുള്ള പ്രാർത്ഥനയാണ് തുടക്കം. അടിസ്ഥാന വേദശാസ്ത്രത്തിന്റെ അതെ ഭൂമിയുടെ ഉൽപ്പത്തിയും മനുഷ്യന്റെ ഉറക്കവും കുറിച്ചുള്ള സർവ്വ വിഷയങ്ങളും അരിച്ചു മറക്കി തൂക്കിയെടുത്താൽ ഇത്ര വെയിറ്റുള്ളൊരു വാദമില്ല. നോക്കിക്കാത്ത അതിന് പകരം പോയല്ലു പോയല്ലു ചേട്ടനുണ്ടായിരുന്നു പോയല്ലയ്യോ പോയല്ലു എന്നും പറഞ്ഞ ചേട്ടൻ ചെലവഴിച്ചയ്യോ പോയല്ലോ അങ്ങനെ വെയിറ്റ് പോയില്ല. കർത്താവേ ഞങ്ങളുടെ തലമുറയിൽ ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാവരും മാറ്റപ്പെട്ടാലും യഥാവാനായി നീ മാറ്റമില്ലാത്തവനായി നീ ശാശ്വതവാനായി നീ ഞങ്ങൾക്കുണ്ടല്ലോ. ഇത് തിരേശം ഒന്നാവുന്ന അവസ്ഥയിൽ പ്രത്യാശയുടെ വാർത്തയാണ് മനസ്സിനെയും കൂടെ മുമ്പോട്ട് വരുന്നത്. അത് കേൾക്കുന്നവരെ നിരാശരാക്കുകയല്ല, അവരെ പ്രത്യാശയെ ഉയർത്തിപ്പിടിക്കുന്ന പ്രാർത്ഥനയാണ്. നീ ഞങ്ങൾക്കുണ്ടല്ലോ, നീ ചെറായിട്ടുണ്ടല്ലോ, അവയെല്ലാം മാറിപ്പോയാൽ നീ മാറ്റമില്ലാത്ത യഥാവാനായിട്ടുണ്ടല്ലോ. ഇതാ പ്രാർത്ഥനയിൽ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, ആ പ്രത്യാശയുടെ വിശ്വാസ പ്രഖ്യാപനം. അത് കഴിഞ്ഞ് മനുഷ്യന്റെ വിഷയമാ. ഇപ്പൊ ചേട്ടന്റെ കാര്യം അവിടെ പ്രാർത്ഥന വന്നിരിക്കുന്നു. മരണ സന്ദർഭമാണ് അതിനു മുമ്പിൽ ആ പ്രാർത്ഥന. അത് കഴിഞ്ഞു മുളവരയിലെ പ്രാർത്ഥന. ദൈവിക പ്രത്യാശയെ തന്നെ ഉറപ്പിച്ചു നിർത്തി, കേൾക്കുന്നത് ഉറപ്പിച്ചു നിർത്തി, പാളയത്തിലെ മുഴുവൻ ജനത്തെ ഉറപ്പിച്ചവിടെ നിർത്തി. ഉണ്ട് ഈ മഹാപുരോഹിതനായ ജ്യേഷ്ഠൻ സന്തോഷകാരിയായി തന്നോട് കൂടെ ഉണ്ടായിരുന്നവൻ പോയാലും ദൈവം മാറിയിട്ടില്ല. നീ ഇന്ന് ഇന്നലെ എന്തേക്ക് വരങ്ങിയനാണ്, നിന്റെ സമ്മത്സരങ്ങൾ അവസാനിക്കത്തില്ല. എന്നാൽ ഞങ്ങളുടെ ആയുസ് പരിമിതമാണ്. മനുഷ്യന്റെ പരിമിതി, ദൈവത്തിന്റെ അപരിമിതി എന്ന വിഷയം താൻ ഇവിടെ കണ്ടു. മൂന്നാം വാക്യത്തിൽ സത്യത്തിന് നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു എന്ന് വന്നു. ഇതെന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളെ സങ്കീർത്തനം നമ്മളെപ്പോഴും വായിക്കുന്ന സാധാരണ സമായത്തിന് ഈ സങ്കീർത്തനം വായിക്കുന്നതുമല്ല. ആ അങ്ങനെ വായിക്കുക. അപ്പൊ ഇതെന്താ ഇവിടെ ഇങ്ങനെ വരാൻ കാരണം? നീ മർത്യനോട്, മനുഷ്യനോട് പൊതു ദിവസത്തിൽ പറയുക, നീ മർത്യനെ പൊടിയിലേക്ക് മടക്കി ചേർക്കുമാറാക്കുന്നു, തിരികെ ചേർക്കുമാറാക്കുന്നു. ഇത് വരണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുവാൻ മുൽപ്പത്തി മൂന്നിന് പത്തൊമ്പതാം വാക്ക് എടുത്ത് വായിച്ചാൽ ഈ വാക്ക് മനുഷ്യ വർഗത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ തീർപ്പാണ്. ദൈവത്തിന്റെ തീർപ്പായ വ്യവസ്ഥകളിൽ കൂടുതൽ ഒന്നും ഇവിടെ സംഭവിച്ചില്ല എന്ന പാളയത്തിലെ അതെ സഹവിശ്വാസികൾ ജനങ്ങളെ ധരിപ്പിക്കുവാൻ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യവർഗത്തെ കുറിച്ചുള്ള ആദ്യ വ്യവസ്ഥയെ എടുത്തു പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. വ്യവസ്ഥയ്ക്ക് വെളിയിലെ പ്രാർത്ഥനയല്ല, നിരാശാജനകമായ പ്രാർത്ഥനയല്ല, പ്രത്യാശയിൽ തിരുവെടുത്തിന് നിർണ്ണയം ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണത്. വായിച്ചത് അടുത്തത് നമ്മുടെ വർഗത്തോടുള്ള ദൈവത്തിലെ നിത്യപ്രഖ്യാപനമാണ്. നീ പൊടിയാകുന്നു, പൊടിയിൽ നിന്നെ എടുത്തിരിക്കുന്നു, നീ പൊടിയിലേക്ക് തിരികെ ചേരും. ഈ പ്രഖ്യാപനം ഉണ്ടാകുവാൻ കാരണം എന്തുവാ? മനുഷ്യൻ മുഖാന്തരം മരണമുണ്ടായി. പാപത്താൽ, ഏകന്റെ പാപത്താൽ മരണം ലോകത്തിലേക്ക് വരുവാനിടയായി. പാപം ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ കാരണക്കാരനെയാണ് അവൻ മുഖാന്തരവും അവന്റെ ഭാവം മുഖാന്തരവും മരണ ലോകത്തിലേക്ക് ഒരു വരടിയായി തന്നു. അതുകൊണ്ട് പൊടിയിലേക്ക് തിരികെ ചേർക്കാമെന്നുള്ള അവസ്ഥയല്ല സൃഷ്ടി നടന്നത്. പാപത്തിന്റെ ഫലമായുള്ള ദൈവത്തിന് ന്യായവിധമുണ്ടാവുകയാണ്. ദൈവം പറഞ്ഞത് പൊടിയിൽ എടുത്തിരിക്കുകൊണ്ട് നിന്നെ പൊടിയിലേക്ക് തിരികെ ചേർക്കാം, അതുവരെ മുഖത്തെ വേർപ്പോടെ അപ്പം ഭക്ഷിച്ചോണം. ഇന്ന് പകലും മുഖം തിരിച്ചു വേർത്ത പുള്ളികൾ ഇതിനകത്തിരിപ്പോ. കാരണം ഇപ്പൊ ഒരു രണ്ട് മിനിറ്റെങ്കിലും ഇത് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാത്രി വന്നോക്കും. വന്നാലും ചിലർക്ക് സുഖമാണ്, അത് വേറൊരു വിഷയമാണ്. എന്നാലും വേർപ്പുണ്ടെന്നുള്ള കാര്യം അതെ നിങ്ങൾ മറന്നു കളയരുത്. ദൈവ വ്യവസ്ഥ മാറിപ്പോകുന്നില്ല. മനുഷ്യൻ ജീവിതകാലത്ത് ഈ ഭൂമിയിലായിരിക്കുന്നത്തോളം കാലം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആദ്യത്വാനും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒപ്പിച്ചു വെച്ചത് നിങ്ങൾക്കറിയാവില്ല. ഇതിന്റെ ഒന്നും ആവശ്യം വരത്തില്ലായിരുന്നു. പക്ഷെ ഇനി വരത്തില്ലെന്ന് പറഞ്ഞാനുള്ള ഗുണം എന്താ? വന്നതിന്റെ ബാക്കി നോക്കിയാൽ മതി. വയറ്റി വന്ന് കിടന്ന് എന്റെ ദൈവം നീച്ചകത്ത് പലവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് എങ്കിലും ഇവിടെയും വന്ന് കിട്ടിയല്ലോ എന്ന് ഓർക്കും. ദൈവത്തെ സൂചിക്കാനും വേറെ വന്നതിനെ കുറിച്ച് നിരാശയൊന്നും ആർക്കും കാണുകയില്ല. ഏതായാലും പ്രത്യാശയോടെ ജീവിതം തുടരാൻ അങ്ങനെ പോകട്ടെ. മനുഷ്യന്റെ പര്യവസാനം തൽക്കാലിക ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ ഇതാ നിലത്തെ പൊടിയിലേക്ക് അവനെ തിരികെ ചേർക്കുന്നു. നിങ്ങൾ ഒരു വാക്യത്തിൽ രണ്ട് ഘടന ഒന്നും ഇവിടെ വയ്ക്കാത്ത നോക്കുക. പൊടിയിൽ നിന്ന് പൊടിയിലേക്ക് തിരികെ ചേർക്കുമെന്നുള്ള അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ വാക്യത്തെ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല നമ്മുടെ കണക്കിന്. എന്നാൽ വിശ്വാസിയുടെ മനസ്സിന് ക്ഷീണം ഭവിക്കാതിരിപ്പാൻ, ദൈവമക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിപ്പാൻ അടുത്ത വാചകം നോക്കാത്ത അരവാക്യം മനുഷ്യനെ കുറിച്ചുള്ള ദൈവനിർണയം പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ അരവാക്യം എന്താ പറഞ്ഞിരിക്കുകയാണ്? മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീരെന്ന് അരുളി ചെയ്യുന്നു. ഈ പോര അല്ലെങ്കിൽ ദിവസത്തിലേക്ക് പോയതായ ഈ മനുഷ്യനെ നീ തിരിച്ചു വിളിക്കുന്ന ദിവസമുണ്ട്. ആ തിരിച്ചു വിളിക്കുന്നു. അതെ, ക്ഷീണം കൂടാതെ കേടുകൂടാതെ. അതെ, ഇതിനേക്കാൾ വ്യക്തമായ കണ്ടീഷനില് തിരിച്ചു വരും. പൊടിയായിരുന്നത് പൊടിയിലേക്ക് തിരികെ പോയാൽ, പൊടിയായിരുന്നത് വടി പോലെ ദയസേറിയ ശരീരത്തോടുകൂടെ തിരിച്ചു വരും. പ്രത്യാശ, ശുഭപ്രതീക്ഷ, നിരാശ, എവലേശമില്ല. അപ്പോൾ മനുഷ്യൻ മരിച്ചാൽ മണ്ണിലെടുത്ത ശരീരം മണ്ണിലേക്ക് പോകണമെന്നുള്ളത് ദൈവനിർണയമാകിയാലും സംഭവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ അടക്കുന്നത്. പ്രത്യ ആ സമൂഹങ്ങളുടെ പൊതു പ്രത്യാശ അനുസരിച്ച് നമ്മൾ മണ്ണിലെടുക്കും, മണ്ണ് തിരിച്ചടക്കുക. പല ജാതികൾ പല ക്രമം അതിന് ചെയ്യുന്നെങ്കിലും നമ്മുടെ ദൈവപ്രകാരം അതിന്റെ പ്രകാരമുള്ളതാണെന്ന് ആദ്യ ദിവസപ്പെട്ട വിഷയമാണെന്ന് ഓർത്തിരിക്കും. അത് കഴിഞ്ഞു ഈ വാക്യം അവർക്കട്ടെ. രണ്ട് കാര്യം മനസ്സിലായല്ലോ. എന്തൊക്കെയുണ്ട്? മനുഷ്യന് മരണമുണ്ട്, പൊടി തിരിച്ചായിരുന്നു മരണത്താൽ ശരീരം. അടുത്തു കഴിഞ്ഞാൽ ഈ മനുഷ്യപുത്രന്മാരെ മണ്ണിൽ ആക്കുന്ന ഇവരെ തിരിച്ചു വിളിക്കും ദൈവം. ഹലോ, ഇത് ഒരിടത്തെ പ്രസ്താവനയല്ല. നീ ആ ദാനിയനെ പോയി ചോദിക്കാം. നീ പോയി വിശ്രമിച്ചു, കാലാവസാനത്ത് നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. വ്യക്തിത്വം നഷ്ടപ്പെടാതെ ശരീരത്തോടുകൂടെ നീ എഴുന്നേറ്റ് തിരികെ വരും. പക്ഷേ പുത്തൻ ശരീരമാണ്. ശരീരത്തിന്റെ വ്യത്യാസം പിന്നെ പഠിപ്പിക്കാം. അപ്പോൾ വ്യവസ്ഥകളിലേക്ക് നമ്മൾ തുടങ്ങി. പ്രണോദ സങ്കീർത്തനം, മനുഷ്യന് മരണമുണ്ട്, മനുഷ്യൻ ഉദ്ധാരമുണ്ട് എന്ന കാര്യം മൂന്നാം വാക്യത്തിൽ ഡിക്ലെയർ ചെയ്യും. ഇനിയും പത്താം വാക്യം വായിച്ചാൽ പത്താം വാക്യം വായിച്ചിട്ടില്ല. 70 ഞങ്ങളുടെ ആയുഷ്കാലം 70 മനുഷ്യനെ വെച്ചിരിക്കുന്ന ആയുസിനെ 120 ഏതാണ്ട് 100 അടുത്ത് മോശയ്ക്ക് ഏതാണ്ട് മരിച്ച പുള്ളിക്കും ഒക്കെ അടുത്തടുപ്പിച്ചുള്ളതാണ്. എന്നാൽ അന്ന് മോശ പറഞ്ഞു ഞങ്ങളുടെ ആയുസ് 120 പറയേണ്ടി വരും. കാരണം ചേട്ടന്റെ അതിന്റെ സ്ഥിതി നോക്കിയാൽ അത് കുറയ്ക്കേണ്ട കാര്യമില്ല. എന്നാൽ ഏകദേശം 120 വേണേലും പറയാം, അതും പറഞ്ഞില്ല. എന്താ കാര്യം? മനുഷ്യന്റെ ആയുസ് 70 മത്സരം, ഏറെ ആയാൽ 80 മത്സരം ബോണസ് കിട്ടിയാൽ. ഇങ്ങനെ പറയണ്ടി? അതല്ല പറഞ്ഞത്. നിങ്ങളാ വാക്യത്തിൽ വെച്ച് മൂന്നാം വാക്യത്തിൽ മനുഷ്യനെ കുറിച്ചുള്ള ദൈവഹിതം കൽപ്പന നിവർത്തിപ്പാൻ പടിയിലേക്ക് പടി ചേരുന്നു. എന്നാൽ മനുഷ്യപുത്രന്മാരെ തിരിച്ചു വിളിക്കുന്നു എന്ന വസ്തുതയുണ്ട്. മണ്ണിന്റെ ശരീരമേ മണ്ണിലേക്ക് പോകുന്നുള്ളൂ. എന്നാൽ ആ ശരീരത്തിന് ഉയർപ്പുണ്ട്, അത് തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ മനുഷ്യന്റെ അകത്തൊരു ജീവിയുണ്ട്, ഇന്നർ മേൻ ആൻഡ് ഔട്ടർ മേൻ. ഇങ്ങനെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ നാൽക്കുനാൾ ക്ഷയിച്ചു പോകുന്നെങ്കിൽ ഞങ്ങളുടെ അകലെയുള്ള മനുഷ്യൻ നാൽക്കുനാൾ ശക്തിപ്പെടുന്നു. ആകയാൽ അകത്ത് ഞാനോ കുറയണം, അവനോ വളരണം. നമ്മുടെ അകത്തൊരു ജീവിയോ? ഇവിടെ ഇപ്പൊ ഈ വാക്യത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല. ഏത് വാക്യത്തിന്? കിട്ടിയില്ല. ഏത് വാക്യത്തിനാണ്? ഇങ്ങനെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ശക്തിപ്പെടുകയും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ ആഴ്ചതോറും ശുഷ്കിച്ചു വരികയും അങ്ങനെ അങ്ങ് ആകപ്പാടെ അവശനായിത്തീരുകയും ചെയ്യും. അല്ല, മനസാക്ഷിയോട് നമുക്ക് പറയാം. ഇപ്പൊ ഇതിലേതാ ഇപ്പൊ നമുക്ക് വെയിറ്റ് കൂടുതലുള്ളൂ. പോലെ പറഞ്ഞു ഒരാൾ പറയാ ഇങ്ങനെ പിന്നെ നിങ്ങളാരും കാണുന്നവർക്കൊന്നുമല്ല, പുറത്തെ അതിന് ചില വെയിറ്റ് ഉണ്ടല്ലോ, അകത്തും കുഴപ്പമൊന്നുമില്ലെന്ന് പറയാൻ ചങ്കൂറ്റമുള്ളവർക്ക് എന്നാ കുഴപ്പം? പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, വൈകണോ? അതുകൊണ്ട് പുറത്തെല്ലാം മെലിഞ്ഞിരിക്കണോ, ഉണങ്ങിയിരിക്കണോ, ഒന്നും കഴിക്കൽ ഉടനെടുക്കണോന്ന് ഞാൻ പറഞ്ഞു തർത്ഥം. ഫോണിറ്റായും ഹോർലിക്സും വേണ്ടതെല്ലാം കഴിവ് പോലെ കഴിച്ചോളീന്. പക്ഷേ
ഞങ്ങളുടെ അകമയിലുള്ള മനുഷ്യൻ നാൽക്കുമാർ ശക്തിപ്പെടുന്നു. നമ്മുടെ കൂടാരവാസം ആചാര്യവാസമാണ്. നമ്മുടെ നാൽക്കുമാർ ശക്തിപ്പെടുന്ന ആ ഉറപ്പ് നിർണയ പ്രത്യാശം ഉണ്ടാകണം. ആത്മീയ വളർച്ച എന്നാണ് പറഞ്ഞത്. നാളെടുക്കുന്നൂറും ആത്മീയ വളർച്ച സംവത്സരം കഴിഞ്ഞു, അല്ലെങ്കിൽ 80 കഴിഞ്ഞു, അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് ദൈവം വെച്ച് പരിമിതമായ ആയുസ് തന്നെ കഴിഞ്ഞു.
അതുകൊണ്ട് എൺപത് കിട്ടുമെന്ന് ധരിക്കേണ്ട ആവശ്യം എല്ലാവർക്കും ഇല്ല. എന്റെ പകുതി കിട്ടുമെന്ന് ധരിക്കേണ്ട, കാരണം നമ്മൾ കാണുന്നു നോക്കും പിന്നെ എന്തുവാ കിട്ടിയെങ്കിൽ ഭാഗ്യം, ഇത് കൂടുതൽ കിട്ടിയാലും കണക്കാണ്, അതെ അതല്ല ഇപ്പം എഴുതല്ല കിട്ടിയും. ഇത് വേഗത്തിൽ ഇവിടുത്തെ താൽക്കാലിക കൂടാതെ ഈ മാസം തീരും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുന്നു? കുഴി ഇറങ്ങുമെന്നല്ല, മണ്ണി പോകുന്നല്ല, മണ്ണായി തീരുമെന്നല്ല, കൊഴി ഇറക്കുമെന്നല്ല വീടിനെ വാക്യം. ഇത് വേഗം തീരും, ഞങ്ങൾ പറഞ്ഞു പോയി ചെയ്യോ.
ഞങ്ങൾ പറന്നു പോയി,
ഞാൻ പറഞ്ഞു പോകുന്നു, ഞങ്ങൾ പറഞ്ഞു പോകുമ്പോ എന്നാൽ ഈ പുള്ളി പറഞ്ഞു പോയി അല്ല. അഹരോന്റെ ദൈവം മോശയുടെ ദൈവം, അത് മോശയുടെ ദൈവം, പിതാക്കന്മാരുടെ ദൈവം. അത് ഞങ്ങൾ പ്രത്യാശിക്കുന്ന ദൈവത്തിന്റെ അടുക്കൽ ഞങ്ങൾ പറഞ്ഞു പോകും. എന്നെയും നിങ്ങളെയും മതിച്ചുകൊണ്ടാണ് ആ പ്രസ്താവന മോശയുടെ സർവകാലത്തുള്ള സർവവിശുദ്ധന്മാരോട് പറയാണ് നമ്മൾ പറഞ്ഞു പോകോ. പറഞ്ഞുപോകുന്ന വിശ്വാസം പുതിയ നിയമത്തിൽ വന്ന കണ്ടീഷൻ പഴയ നിയമത്തെ പ്രത്യാശിക്കാറുണ്ട്. ഇത് പഴയ ഭക്തന്മാർ ദൈവത്തിൽ കണ്ടെത്തതാണ് കർത്താവിനുള്ള പ്രത്യാശയിൽ വെച്ചത്. അതുകൊണ്ട് പുതിയ നിയമ സിദ്ധാന്തം അല്ല ഇത് പഠിപ്പിക്കുന്നത്. പഴയ നിയമ ഭക്തന്മാർ ഏത് കാലത്ത് ഭക്തന്മാരുണ്ടോ ഭക്തന്മാർ പ്രത്യാശിക്കട്ടെ. ഓർമ്മ കഴിഞ്ഞല്ലോ. ഇനി ഈ പ്രശ്നത്തിന് പരിഹാരം, മൂന്നാം ഭാഗ്യത്തിലെ പ്രശ്നത്തിന് പരിഹാരം. മൂന്നാം ഭാഗ്യത്തിലെ പ്രശ്നം എന്തുവാ? ശ്രദ്ധിക്കോ, മൂന്നാം ഭാഗത്തിലെ പ്രശ്നം എന്തോ? ഒരു കോപമാണോ എന്തോ? കൊടിയിൽ എടുത്തു മനുഷ്യന്മാരെ തിരിച്ചു പിടിക്കും എന്നൊരു പ്രത്യാശ വാക്കും. ഈ കോപം സ്വീകരിക്കപ്പെടുമോ എന്ത് ചെയ്യണം? പതിമൂന്നാം വാക്യം ഈ അത് അവർ പ്രശ്നിച്ചിട്ടുണ്ട്. താമസം അതിന്റെ അർത്ഥം ഇതാണ്, കർത്താവേ നീ മടങ്ങി വരാതെ മനുഷ്യപുത്രന്മാരെ തിരിച്ചു വിളിക്കത്തില്ല. നീ മടങ്ങി വരുമ്പോൾ തിരിച്ചു വിളിക്കോ. ഞങ്ങൾ നിന്റെ മുഖങ്ങോ മനുഷ്യവർഗത്തിന്റെ വിശ്വാസവർഗത്തിന്റെ പ്രത്യാശമുള്ള ഭക്തന്മാരുടെ പ്രതിഷ്ഠയ്ക്ക് അതെ പൂണിയുവാൻ അത് സമരമാകുവാൻ നമ്മുടെ കർത്താവ് മടങ്ങി വന്നേ മതിയാണ്. ആദ്യവര ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അതുകൊണ്ടാണ് ഒരു ദിവസം ഒന്നിനെ പ്രാപിച്ചു എഴുതിയിരിക്കുന്നത്. പ്രതിവയ്ക്കുന്നവരിൽ ധാരണം കത്തുമ്പോൾ നാം രൂപാന്തരപ്പെടും, മരിച്ചവർ അക്ഷയരായി അക്ഷയരായി ഒത്തേക്ക് വരും, ക്ഷയമില്ലാത്തവരായി ഒത്തേക്ക് വരും എഴുതിയിരിക്കുന്നത്. പൊടിയിൽ പൊടിയായി ക്ഷയമില്ലാതെ അത് തിരിച്ചു വരുന്ന മനോഹര ദിവസത്തിനോട് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യും. അപ്പോൾ അവിടെ പറഞ്ഞ വിശ്വാസികളുടെ അറിയുമക്കളുടെ ഭക്തന്മാരുടെ പരപ്രതീക്ഷയുടെ വിഷയം അവിടെ വ്യക്തമായിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ സംബന്ധിച്ച് പഴയ പ്രസ്താവനകളിലേക്ക് വീണ്ടും തിരിയുന്നു. സഭാപ്രതിമുഖങ്ങളുടെ ഏഴാം വാക്കുകൾ വായിക്കുന്നത് സഭാപ്രതിമുഖത്തിന്റെ ഏഴ്. ഈ തൊണ്ണൂറാം സങ്കീർത്തനമായിട്ട് ഈ വാക്കിയുള്ള ബന്ധം, ഉൽപ്പത്തി പുസ്തകം ഈ വാക്കിയുള്ള ബന്ധം, ഉൽപ്പത്തി പുസ്തകം തൊണ്ണൂറാം സങ്കീർത്തനങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടാണ് സ്വാപ്രസ്ഥി ബന്ധം ഏഴാം വാക്യം നിൽക്കുന്നത്. ഇവിടെ മധുരത്തിലേക്ക് വഴി ചേർക്കുന്നു തൊണ്ണൂറിന് സ്വാപ്രസ്ഥി പറയുന്നുണ്ടോ? ആത്മാവ് ഞങ്ങൾ പറന്നു പോകുന്നു പറഞ്ഞേ മോശ പറഞ്ഞല്ലോ, എങ്ങോട്ട് പോകുന്നു പറഞ്ഞില്ല. മോശ പറഞ്ഞു വയൽക്കാലം തികഞ്ഞാൽ ഞങ്ങൾ പറന്നു പോകുന്നു, ഇവിടെ പോകുന്നു അവിടെ ഇല്ല. എന്നാൽ ഇതാ സമസ്തം പറയുന്നു, ഇവിടെ പോകുന്നത് മനുഷ്യന്റെ ശരീരമേ മണ്ണിൽ നിന്നെടുത്തോളൂ, ആത്മാവ് മണ്ണിലേതല്ല മിണ്ണിലേതാണ്. ഈ അകമയുള്ള മനുഷ്യൻ മണ്ണിലേ അല്ല, പുറമെയുള്ള മനുഷ്യൻ മണ്ണിൽ എടുത്താണ് മരണം, മണ്ണിൽ എടുക്കുക മണ്ണിലേക്ക് തിരികച്ചാലും വിണ്ണിൽ നിന്ന് മനസ്സിൽ സ്ഥാനം തന്നെ അവിടേക്ക് തന്നെ പോകും. ആത്മാവ് അതിന് അയച്ച ദൈവത്തിന്റെ അടുക്കലേക്ക് തിരികെ പോകും. സങ്കോചമില്ലാതെ കോട്ടപത്തമില്ലാതെ വ്യക്തമായി നമുക്ക് പറയുവാൻ കഴിയുന്ന പ്രത്യാശയുടെ വചനമാണ്, ഞങ്ങൾ പോകും കർത്താവിന്റെ അടുക്കൽ പോകും, ഞങ്ങൾ കർത്താവിനോട് കൂടെ വാസം ചെയ്യും. പറഞ്ഞു എന്റെ കർത്താവ് പ്രത്യാശ കർത്താവും അവൻ ഒടുവിൽ കൂടി മേയും നിൽക്കും,
അന്യന്റെ കണ്ണല്ല, എന്റെ സ്വന്ത കണ്ണന്റെ കണ്ണാമേ കാണും. എന്റെ വീടുകാരൻ ജീവിക്കുന്നു, ആ വീടുകാരന്റെ പ്രതീക്ഷ കർത്താവിലൂടെ കടലിനെ ചൂടക്കിടത്തിരുന്ന യുവാവിന് ആ കർത്താവിനുള്ള പ്രത്യാശയും മടങ്ങുന്നവരുടെ പ്രതീക്ഷയും. അപ്പോൾ നമ്മുടെ പൂർവ്വം മാറുക. നമുക്ക് ഇത്ര മനോഹരമായിട്ടില്ലേ ഭക്തന്മാര്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഭക്തന്മാരൊക്കെയും ഈ പ്രതീക്ഷയും പ്രത്യാശയും ഉള്ളവരായിരുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് സ്ഥാപിക്കുവാനായിട്ട് സാധിക്കുന്നു. പോകട്ടെ, വിഷയം തീരണം, മുൻപോട്ട് ഗമിക്കണം. പുതിയ നിയ ഭക്തന്മാരുടെ പ്രതീക്ഷയിൽ മരണാനന്തര ജീവിതം എവിടേക്കാണ് എന്ന് വസ്തു മനസ്സിലാക്കണേ. മരണാനന്തര ജീവിതം പുതിയ നിയമത്തിൽ മനസ്സിലാകണം, കാര്യങ്ങളും ചിന്തിക്കണം, അത് പഠിക്കണം, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി വരണം. വ്യവസ്ഥയിലേക്ക് നമുക്ക് പോകാം. ഭക്തന്മാരുടെ കാര്യം ഞങ്ങൾ പറയുന്നത് ഓർത്തോ പറയാം. ഒന്നാമത്തെ 23-ാം വാക്യം ശരിക്കും രണ്ട് പേർക്ക് 5-8-ാം വാക്യം
പറ്റും.
ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. അത് അല്പം മോശമായ കാര്യമാണെന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ ഭാഷയ്ക്കെതിയും വേറെ വാക്കുപയോഗിക്കല്ല, ഉത്തമമല്ല, അത്യുത്തമം. ഇതിനേക്കാൾ അപ്പുറത്തിൽ പദം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു ഭക്തന് ശരീരത്തിൽ നിന്ന് വേർപെട്ട് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കർത്താവിലേക്ക് ചെല്ലുന്നതിനേക്കാൾ വലിയ ഭാഗ്യം, പ്രത്യാശ, പ്രതീക്ഷ ഒന്നുമില്ല ഉണ്ടായുള്ളൂ. ഏഹ്, ഇനി വായിച്ചാൽ 25-28. ഇങ്ങനെ ഞങ്ങൾ ശരീരപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ ആധികമിട്ടുള്ളൂ. അത് അപ്പുറത്തെ ഭാഷ ഉപയോഗിക്കുക. ഇവിടെ അത്യന്തമെന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിനേക്കാൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഇഷ്ടപ്പെടുന്നതല്ല, ഞങ്ങൾ ഇതിനേക്കാൾ അധികം ഇഷ്ടമുള്ള ഒരു വിഷയം ഇല്ല. ശരീരത്തിൽ നിന്നൊന്ന് വിട്ടുപിരിഞ്ഞ് കർത്താവിന്റെ അടുക്കലെന്ന് എത്തുവാൻ ഞങ്ങൾ അധികം ഇഷ്ടപ്പെടുന്നു. എന്റെ ഒന്നാം വാക്യം, ഉടാരമായി ഞങ്ങളുടെ പൗരോഹണം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത എന്ത് വെച്ചാൽ ദൈവത്തിന്റെ താരമായ കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടോ പറഞ്ഞ് ഈ കൂടാതിരിക്കുന്നതോടും ആരപ്പെട്ട് ഞരങ്ങുന്നു. ഈ കൂടാതിൽ പ്രതീക്ഷയ്ക്ക് നിറപ്രകാരം ഒന്നും ഞാൻ കാണുന്നില്ല. ഇവിടെ ഇരിക്കുന്നതോടും ഭാരപ്പെട്ട് ഞരങ്ങുകയാണ്. എന്നാൽ ആ വരുകാരുള്ള ഭവനത്തിന്റെ പ്രത്യാശയും വിട്ടുകഴിഞ്ഞ് അങ്ങ് വന്ന് ചെയ്യുവാനുള്ള അത്യാകാംക്ഷയുമാണ് എന്നെ കഴിക്കുന്നത്. ക്രൈസ്തവസഭകളിലെ ചില മതങ്ങൾ അല്ലെങ്കിൽ സമൂഹങ്ങൾ പഠിപ്പിക്കുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്കുന്ന സ്വർഗത്തിൽ ചെല്ലത്തില്ല എന്നാ കേട്ടിട്ടുണ്ട്. കടക്കുവാക്കി പറഞ്ഞാട് വേടിക്കുന്ന കാര്യം എവിടെയും പോകുമ്പോ കണ്ടാട് വന്ന് നമ്മളെ തല്ലാറില്ല. സാറിനെ പറയുന്നത് ദസ്തുക്കാനയിലെ കാത്തി ഒരു മുഖപ്പെട്ട് ഈ മരിച്ച ഏത് പുള്ളിയാണേലും ദസ്തുക്കാനയെ ശുദ്ധീകരിച്ച് അവരുടെ ആൾക്കാരനെയൊക്കെ ശരിയാക്കി പിന്നെ കയറ്റി വിടണം ഇവിടെ ഉണ്ടായോ എന്നുള്ള വസ്തുത പതിനാറും 16 28 കൂടെ എല്ലാം കൂടെ കുളിച്ച് കഴിച്ച് ഞാൻ പറഞ്ഞ പോലെ രാമനായി എന്ന കാലത്ത് മനുഷ്യത്വവും സദാചാരബോധവും ഉള്ളവൻ മോഷണ പ്രവർത്തനയിലാണ് ജീവിച്ചതെങ്കിൽ ശരിയായി കഴിഞ്ഞിട്ട് വേണം അവരെ മോഷണ മുക്തരാക്കി സ്വന്തത്തിക്കേറ്റ മോഷണത്തിലെത്തിക്കാൻ. ഇതുപോലെയുള്ള മറ്റേത് മാനം മര്യാദയ്ക്ക് സമൂഹവും ചുറ്റുപാടും പരിതസ്ഥിതികളും എല്ലാം ഉണ്ട്. ജീവിക്കാനുള്ള വഴികളും ഉപദേശിക്കാനൊക്കെ ആളുകളുണ്ട്. അക്കാലത്ത് ഒക്കാത്ത പുള്ളിയാണ് ഒതുക്കാനായിട്ട് ഒരു ഗുണമില്ലാത്തവരുടെ കൂടെ കിടന്ന് അവിടെ ഞാൻ കറങ്ങി 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 ആർപ്പാട് അവിടെ കിടന്ന് കറങ്ങി അൻപത് ദിവസം കൂടാതെ സഞ്ചരിച്ച് കട്ടിക്കരി മുത്തഞ്ചേരിയൊക്കെ കയറി കെട്ടണം എന്നൊന്ന് പഠിപ്പിക്കേണ്ടതാണ്. ഒരു കാര്യം തുറന്ന് പറയാം, മേധാസ്വതന്റെ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വ്യക്തമെരിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ഗുണവാനായാലും ഗുണം കെട്ടവനായാലും ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടാൽ ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കാൻ അയ്യോ നിങ്ങളുടെ മോളെ എന്നെ വേണോ അല്ലെങ്കിൽ എന്റെ അവിടെ മോളെ നിർത്തുന്നില്ല.
നിന്റെ കൊണ്ട് പോക്കം ഗുണമില്ലാത്തവനെ വാതാവലോകത്തിലോട്ട് ശ്രൂമൊരു വാണം പോകുന്ന പോലെ വാറോട്ട് പോകും. ഗുണമുള്ളവനെ ദൈവന്മാർ ഇങ്ങോട്ട് വന്ന് കൊണ്ടുപോകുന്നു. എന്തോ തകമ്പടിയോട് അവർ കേറിയിരുന്നു. പാറയിലേക്ക് പറവന്റെ അടുത്ത് കോമണത്തം എന്ന് പറയുന്ന ഒരു പുരാതന കുടുംബമുണ്ട്. അവർ തന്നിൽ നോക്കി ഇവിടെ ശ്രദ്ധിച്ചോ. അവിടുത്തെ അമ്മ വിശ്വാസത്തിലായിരുന്നു. കണ്ടാലൊരു നല്ല രാജ്യം ഒക്കെ ഉണ്ടായി. അപ്പോ ഈ അമ്മജി മരണക്കിടയിലും മക്കളൊക്കെ അവിശ്വാസികളും വേറെയായാലും ധീരതയോടെ പിടിച്ച് വിശ്വാസത്തിലിടുന്ന ഒരു അമ്മച്ചു. ആ എനിക്ക് നല്ലതുപോലെ അറിയാം ഒരു ജീവനായാലും മരണം വരികയും ആണെങ്കിൽ വിഷയങ്ങളും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നായാലും കൂടെ നല്ല പന്ത്രണ്ടുമണിയായിരുന്നു. ഈ അമ്മജി കട്ടിലെ ലഭിച്ചു. ഭക്തന്മാരുടെ മരണം നേർക്കുന്നതിനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിന്റെ അനുഭവങ്ങളിലൂടെ ചെറുത് പറയുക. ആ കെട്ടിലേക്കോട് എഴുന്നേറ്റ് മക്കള് ഒന്ന് പോലെ നല്ല ഉദ്യോഗസ്ഥനാണ്. സമീപമായ നല്ല മോനെ വേറെ വേറെ ഡോക്ടറുണ്ട്. എല്ലാം നല്ല ഗതി സ്ത്രീയുള്ള മക്കളാണ് പറഞ്ഞു കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ആ മക്കളെ പിള്ളേരെ ദൈവന്മാരോട് തിരിച്ചിട്ടുണ്ട്, ഞാൻ പോവാം. അപ്പൊ ഈ അമ്മ ഏതാണ്ട് വേഗനാൾ പറയുക, ഏതാണ്ട് തലേ കെട്ടിലായാലും കയറി അമ്മയ്ക്ക് വട്ടാമ്മ അപ്പുറത്ത് പിള്ളേരെ ചേട്ടാ ഈ സമയമില്ല, പെട്ടെന്ന് ഒരു പാട്ട് പാടിക്കുകയാണ്. അപ്പൊ വിസി മാസ്റ്ററുടെ മരുമോനാണ് അവിടുത്തെ പാട്ട്. പാഷയെ വിളിച്ച് പെട്ടെന്ന് പറഞ്ഞു ഒന്ന് ഇല്ലേ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഇനി സമയമില്ല, വേഗത്തിൽ ദൂതന്മാരോട് വിളിച്ചു കഴിഞ്ഞു, അകമ്പടിയോടെ എന്നെ കൊണ്ടുപോകാൻ വരുന്നു. അത് നിങ്ങൾ പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ആകെ ഇപ്പൊ നേരം മാത്രം എന്നെ ആണെന്ന് തീരുമാനമുള്ള വാർഡ് തീരുന്നതിന് മുമ്പേ ആകെ വാർഡുകളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വാർഡുകൾ ചെയ്യാൻ പറ്റിയാൽ നടന്ന കാര്യം എന്ന് പറയുന്ന ഒരാള് സാഹിത്യം ഒക്കെ പഴയ വെച്ചപ്പോസുകാരുടെ ആദ്യ വിശ്വാസം അറിയപ്പെട്ട ഒരാളാണ്. മുന്നിൽ സാധനമുണ്ട് വിശ്വാസികൾ വേണ്ടിയിട്ട്. അദ്ദേഹം വളരെ വ്യക്തിപരമായ നല്ല വലിയ എനിക്കുള്ള മഹാഭക്തനായിരുന്നു. ഒരുപാട് ഏഴ് ദിവസം ഒരുപാട് വന്നു ഞാൻ മക്കളെ കേട്ടു. ഒരു ദിവസം 12 മണിയായപ്പോൾ അദ്ദേഹം അമിതനായി കിടക്കുകയായിരുന്നു. നമ്മൾ തൗതിരിപ്പാട് എല്ലാവരും നോക്കി. അവിടെ പത്തശിരോമണികളായ പട്ടേസി സാമുവല്, അപ്പോൾ കുഞ്ഞമ്മൻ അസംബ്ലി സ്വബോർഡിന്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഗ്രൂപ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ ഭക്തന്മാരെല്ലാവരും ഇദ്ദേഹത്തെ കാണാൻ വഴി കാണാനുള്ളത്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കിടക്കാനോട് എഴുന്നേറ്റ് ഞാൻ അവിടെയുണ്ട്. ആ എഴുന്നേറ്റ് പറഞ്ഞു, എന്റെ ഇവിടുത്തെ ജീവിതം ഈ കൂടാരത്തിൽ അവസാനിച്ചും ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുകയാണ്. ആകെ നിങ്ങൾ എല്ലാവരും കൂടി പാട്ട് പാടാറുണ്ട്. ഇതുപോലെ തന്നെ കാര്യം അറിയാം. ഈ ഭക്തന്മാരുള്ളത് കൊണ്ട് അത് ഈ പാട്ട് തന്നെ അവിടെയും പാടി. ആ ദിവസം ആ പാട്ടിന് നടുവിൽ വെച്ച് കഥാവിലേക്ക് പോയി പറഞ്ഞ വാക്കിലാണ് ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. അതെ, നിങ്ങൾ പിന്നാലെ ഇവിടെ വരികയും എന്റെ പ്രത്യാശയുടെ കർത്താവ് എന്നെ കൂട്ടുപോകാനുള്ള മരണവേദി ഞാൻ അടുത്തത് കണ്ടിട്ടുണ്ട്. അയ്യോക്കളെ അതെ, ചില സമ്പന്നന്മാരെ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരോട് ഈ മരിച്ചു മറിച്ച് നാട്ടുകാർ കണ്ടില്ല മരിച്ചോടിച്ചത് വർദ്ധിക്കുന്നവരെ തല്ലി നാശം നാട്ടി പോകുന്നതാണ്. രണ്ടു വയസ്സ് മരണം, ഭക്തന്മാരുടെ മരണം. എന്നാലും ഇടക്കിടയ്ക്ക് പ്രാർത്ഥനയായാലും കേൾക്കാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതാവേ എന്റെ കുഴപ്പമൊന്നും വരാതെ എന്തായാലും പറയാൻ പറ്റിയോട്ടെ. അത് മതി പഠിക്കാതെ പണ്ട് എവിടെ പഠിക്കാതെ താവേ ആ അയാൾക്കും മാത്രമല്ല മുഴുവാൻ ഭക്തന്മാര് മരിക്കുന്ന പോലെ ഭക്തന്മാര് മരിക്കുന്ന പോലെ മരിക്കാൻ ഏതൊരു കാര്യം ഭക്തന്മാർ ജീവിച്ചപ്പോൾ ജീവിച്ചെങ്കിലും സമയം നടക്കപ്പെട്ടുള്ള കാര്യം മറക്കരുത്. അതിനുള്ള പ്രമാണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രികാലം വന്നിട്ടുള്ള മനസ്സിലെ സൗരസ്വരണോട് ഭക്തൻ ജീവിക്കുന്ന പോലെ ജീവിച്ചാലോ, ഭക്തൻ മരിക്കുന്ന പോലെ ഭക്തി പാലിക്കണം, ഭക്തി ജീവിക്കണം, ദൈവത്തെ അംഗീകരിക്കണം. ആകയാൽ അത് ഈ താൽക്കാലിക ഭൂമിയിൽ നിന്ന് നമ്മൾ പോകുന്ന നമ്മുടെ വീടെന്ന് പറയുന്നത് അത് എത്ര മനോഹരമായിരുന്നു. ആ പ്രത്യാശയോട് നിങ്ങൾ രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും അത് കഥാവിനെ കണ്ടെത്താതെ ആരെങ്കിലും അത് കാണാറിന്റെ പ്രത്യാശയുള്ള തെയ്യമക്കളാണ് ഇവിടെ കൂടിയിരിക്കുന്നവര്. അല്ല, അവൻ നന്നയില്ലാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഇന്ന് മരിച്ചാലും കഥാപിതാവ് കൂടിയോ. അവർ മറ്റേ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ, മറ്റന്നാളുടെ കാര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്.
മരണത്തെ മരണം കഴിഞ്ഞാൽ ആത്മാവ് രക്ഷ വരികയില്ല, ഒരു പൂർണ്ണയിൽ നാലും രക്ഷ വരികയില്ല. മരണം കഴിഞ്ഞാൽ ഭഗവാൻ പോയോ അതോ ഭഗവാനത്തിലെ ദുഷ്ടന്മാര് പോകോ? അതെ, മരണം കഴിഞ്ഞ ദുഷ്ടന്മാര് കർത്താവിന്റെ അടുക്കൽ പോകും. മരണം കഴിഞ്ഞാൽ രക്ഷിക്കരുത്, ജീവിച്ചിരിക്കുമ്പോൾ രക്ഷിക്കുമ്പോൾ ഇതിനെതിരായി കഥാപിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള വിശുദ്ധന്മാർ കഥാപിടുക്കലേക്ക് പോകും. ഒരു പാടും ദുരിതവുമില്ല. ഈ പ്രതീക്ഷ തന്നെ ഈ പ്രത്യാശയുണ്ടോ? അതെ, ആ നല്ല നല്ല വീട്ടിൽ ആ എന്താണ് വർദ്ധിച്ചായി കഥാവിന്റെ വിശുദ്ധന്മാരുടെ പതിയിൽ നിനക്ക് കാണപ്പെടുവാൻ കഥാവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു, നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ വ്യക്തിപരമായ രക്ഷാധർമ്മയെ പ്രാപിച്ച് വിശ്വാസ ജീവിതം നയിച്ച് കത്ത് കപ്പയനുസരിച്ച് അത് വീട്ടുകാർ പുറത്തുകാരും നാട്ടുകാർ പുറത്തുകാർ സ്വന്തക്കാർ പുറമേക്കാരും എല്ലാവരും എല്ലാവരും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാതെ ആത്മപ്രവാഹം നിലക്കുണ്ട്. ഒരിക്കലും മാറാത്ത യേശുദമ്പുരാൻ നിന്നെ കൈകൾ വഹിച്ചുള്ളോ? ഈ പ്രത്യാശയുണ്ടോ? ഹാലേലൂയ്യ! കണ്ടുവരുന്ന തടസ്സം പ്രാർത്ഥിക്കാം. സമയം പോയല്ലോ തുറന്നു ക്ലാസിന്റെ വിശേഷം കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലെത്തോളം പ്രാർത്ഥനയോടെ നടന്നു വരിക. ഒട്ടേറെ കാര്യങ്ങൾ പ്രത്യാശ ഒരു വിഷയം സംബന്ധിച്ച് കുടുംബമാരായി കണ്ടുവരുന്ന എല്ലാവരും ഇന്നത്തെ കാലം യേശുവിനെ വാശീകരിക്കാത്തവരായി, ഈ ഭാവി പ്രത്യാശ ഇല്ലാത്തവരായി, കർത്താവിന്റെ അടുക്കലെത്തുന്ന നന്നായില്ലാത്ത ആരെങ്കിലും ബാധിക്കുന്നു. ആ താല്പര്യമുള്ളവരാ കാരണം നിർത്തി ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന പ്രാർത്ഥിക്കണമെന്ന് ആ പ്രത്യാശ എന്റെ ഉള്ളത്തിൽ എനിക്കുണ്ട്. അതെ, എന്ന് പ്രതീക്ഷിക്കുന്ന യുവക്കള് ആ കാര്യം ഉയർത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ആരെല്ലാം ആരെങ്കിലും അതിൽ വന്നിട്ടുണ്ടെങ്കിലേ, കർത്താവിനെ കണ്ടതാ വന്നിട്ടുണ്ടെങ്കിലേ, ആ പ്രത്യാശയുടെ അതിൽ വ്യക്തിയിരിക്കുന്നുണ്ടെങ്കിലേ, ഉപദേശിക്കുന്നു.